is a word here which I believe describes the condition of all human beings perhaps better than any other word.
തിരുവചനത്തിലെ മറ്റ് ഏത് വേദഭാഗങ്ങളെക്കാളും അധികമായിട്ട് മനുഷ്യന്റെ അവസ്ഥയെ വ്യക്തമായിട്ട് വിവരിക്കുന്ന ഒരു വേദഭാഗമാണിത്.
You know, there are scriptures like all have sinned and come short of God's glory.
എല്ലാവരും പാപം ചെയ്ത് ദൈവദയില്ലാത്തവരായി തീർന്നു എന്നുള്ള വേദഭാഗം നമുക്കറിയാം.
But very often our understanding of sin is different.
എന്നാൽ മിക്ക സന്ദർഭങ്ങളിലും പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വ്യത്യസ്തമാണ്.
Many people think of sin as, you know, committing adultery, telling lies, killing people, gambling, drinking.
അനേകരെ സംബന്ധിച്ചിടത്തോളം പാപം എന്ന് പറഞ്ഞാൽ വ്യഭിചാരം ചെയ്യുന്നതും മോഷ്ടിക്കുന്നതും ചൂത് കളിക്കുന്നതും അതുപോലെയുള്ള അനേക കാര്യങ്ങളാണ്.
And we think that if we have got rid of these things, then we've given up sin.
ഈ വിധമായിരിക്കുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞാൽ പാപത്തിൽ നാം രക്ഷപ്പെട്ടു എന്നാണ് അനേകർ ധരിച്ചിരിക്കുന്നത്.
There are many people who don't believe in Jesus Christ who also don't do these.
എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കാം, യേശുക്രിസ്തു വിശ്വസിക്കാത്ത അനേകർ ഇന്ന് ഭൂമിയിലുണ്ട്. മദ്യപിക്കാത്തവർ, വ്യഭിചാരം ചെയ്യാത്തവർ, മറ്റ് അതുപോലെയുള്ള പാപങ്ങൾ ചെയ്യാത്തവർ.
Would you say that such people don't need any salvation because there is no sin?
ഇങ്ങനെയുള്ള ഭാഗ്യമായിരിക്കുന്ന പാപപ്രവൃത്തികൾ ചെയ്യാത്ത ഈ വ്യക്തികൾക്ക് രക്ഷയുടെ ആവശ്യമില്ല എന്ന് നിങ്ങൾ പറയുമോ?
These things which I mentioned are only the fruit.
ഇപ്പോൾ പേര് പറഞ്ഞതായിരിക്കുന്ന പാപപ്രവൃത്തികള് പാപത്തിന്റെ ഫലം മാത്രമാണ്.
John the Baptist came and said that Jesus has come to lay the axe to the root of the tree.
യേശുവിന് മുന്നോടിയായി വന്ന സ്നാപകയോഹന്നാൻ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവൻ യേശുക്രിസ്തു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അതിന്റെ വേരിൽ തന്നെ കോടാലി വെക്കുവാൻ വന്നിരിക്കുന്നു.
So what is the root of the tree?
ഈ വൃക്ഷത്തിന്റെ വേരെന്ന് പറഞ്ഞത് എന്താണ് യോഹന്നാൻ അർത്ഥമാക്കി?
If you want to stop a tree from producing fruit, it's not enough to cut off the branches.
അതിനെ തടയണമെന്ന് വരികിൽ അതിന്റെ ശിഖരങ്ങൾ വെട്ടി മാറ്റിയാൽ പോരാ എന്ന് നമുക്കറിയാം.
Now the reason why we need to understand this is because I believe the problem in the lives of many believers is because they have not pulled out certain roots in their life.
അനേക വിശ്വാസികളുടെ ജീവിതത്തിലെ ഇന്നും തുടരുന്ന പ്രശ്നങ്ങളുടെ കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ മോശമായ ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിന്റെ ചില വേരുകൾ ഇന്നും അവരെ പിടിതെടുത്ത് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്.
A good doctor will seek, like I said yesterday, to get the root of the disease out of your system.
ഒരു നല്ല ഡോക്ടർ നിങ്ങൾ ഒരു രോഗിയാകുമ്പോൾ നിങ്ങളുടെ രോഗത്തിന്റെ മൂല കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിക്കുവാൻ ശ്രമിക്കും.
Once we understand that sin is the cause of all of our problems, we'd be as eager to get rid of the root of sin from our life as we would like to get rid of all cancer from our body.
നമ്മുടെ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാന കാരണം പാപമാണ് എന്ന് നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ ആ പാപത്തിന്റെ മൂലം അതിന്റെ വേര് അതിനെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ അതിനെ മുഴുവനായിട്ട് നീക്കുവാൻ നമുക്കുള്ള ഉത്സാഹം പോലെ തന്നെ പാപത്തിന്റെ വേരിനെയും നീക്കുവാൻ നമുക്ക് ഉത്സാഹമുള്ളവരായി.
Why do preachers around the world have to plead with people to give up their sin when doctors around the world don't have to plead with people to get rid of their cancer?
ക്യാൻസർ രോഗികളായിരിക്കുന്നവരോട് ലോകത്തിലെ ഒരു ഡോക്ടർക്കും നിങ്ങളുടെ ക്യാൻസർ മാറുവാനായിട്ട് ഉത്സാഹിക്കണം എന്ന് ഒരു പ്രാവശ്യം പോലും പറയേണ്ട ആവശ്യമില്ലാതിരിക്കെ ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർക്ക് നിങ്ങൾ പാപമിട്ടൊഴിയണമെന്ന് കേണ് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടാകുന്നു. കാരണം എന്താ?
The reason is that people have not seen that sin is worse than cancer. That's the reason.
അതിന്റെ കാരണം വളരെ ലളിതമാണ്. നമ്മെ കൊല്ലുന്ന ക്യാൻസറിനെക്കാളും കഠിനമാണ് പാപം എന്നുള്ള യാഥാർത്ഥ്യം അനേകർ ഗ്രഹിച്ചിട്ടില്ല.
And if I can succeed in helping you to see that this evening, it can solve many problems in your life.
ക്യാൻസറിനെക്കാളും ഗുരുതരമായിരിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ ജീവിതത്തിൽ പാപം എന്നുള്ളത് കാണുവാൻ ഇന്ന് രാത്രിയിൽ നിങ്ങളെ സഹായിക്കുവാൻ എനിക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ അനേക പ്രശ്നങ്ങൾ അതുകൊണ്ട് പരിഹരിക്കാം.
ലൈക്ക് യു വുഡ് ഗോ റണ്ണിംഗ് ടു എ ഡോക്ടർ ടു ബി ട്രീറ്റഡ് ഓഫ് ക്യാൻസർ, എസ്പെഷ്യലി ഇഫ് ദി ട്രീറ്റ്മെന്റ് ഈസ് ഫ്രീ, യു വിൽ ഗോ റണ്ണിംഗ് ടു ജീസസ് ടു ബി സേവ്ഡ് ഫ്രം സിൻ.
ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ സൗജന്യമായിരിക്കുന്ന ഒരു ചികിത്സ അതിനുണ്ടെന്നറിഞ്ഞാൽ നിങ്ങൾ ഒരു നിമിഷം വൈകാതെ ഡോക്ടറെ ഓടി അന്വേഷിച്ച് കണ്ടെത്തുന്ന പോലെ നിങ്ങളും പാപത്തിന്റെ ചികിത്സയ്ക്കായിട്ട് യേശുവിന്റെ അടുക്കൽ ഉത്സാഹത്തോടെ ഓടി വരും.
And you will not go to a doctor to be cured of the symptoms of cancer, you would go to him to be cured of the root of it.
അങ്ങനെ കാൻസർ ബാധിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ആ കാൻസറിന്റെ ഭാഗ്യമായിരിക്കുന്ന ചില ചില സിംപ്റ്റംസ് അതിന്റെ അതിന്റെ ലക്ഷണങ്ങൾ മാറുവാനായിട്ട് നിങ്ങൾ ഡോക്ടറുടെ അടുക്കൽ പോവുകയില്ല. കാൻസർ തന്നെ മുഴുവനായിട്ട് നീക്കപ്പെടുവാനാണ് നിങ്ങൾ സമീപിക്കുന്നത്.
Why would I want to get rid of only the symptoms of cancer? That would be just to fool people that I'm a healthy man.
ഒരു കാൻസർ രോഗി ഇങ്ങനെ വിചാരിക്കുന്നെന്ന് കരുതുക, എന്റെ പുറമെയുള്ള ബാഹ്യ ലക്ഷണങ്ങൾ മാത്രം എനിക്ക് സൗഖ്യമായാൽ മതി, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി മനുഷ്യരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അത് ചെയ്യുന്നത്.
Nobody is so foolish.
ഈ ലോകത്തില് കാൻസർ രോഗിയുടെ കാര്യത്തിൽ ആരും അത്ര ഭോഷത്വം കാണിക്കാൻ.
Because even if I fool everybody that I'm healthy, the cancer is not fool. That will still kill me.
ഞാൻ ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെന്ന് ലോകത്തിലെ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചാലും ക്യാൻസറിനെ അക്കാര്യത്തിൽ കളിപ്പിക്കാൻ പറ്റുകയില്ല, അതിന്റെ അവസാനം കൊല്ലുക തന്നെ ചെയ്യും.
Whereas when it comes to sin,
എന്ന പാപത്തിന്റെ കാര്യത്തിൽ
വരുമ്പോൾ, we find lots and lots of believers who are only interested that other people should not know about their sin.
അവരുടെ ജീവിതത്തിൽ ഒളിഞ്ഞിരിക്കുന്നതായിരിക്കുന്ന പാപം മറ്റുള്ളവർ അറിയരുത് എന്നുള്ള ഒരു താല്പര്യത്തിൽ മാത്രമാണ് അനേകരും ബാഹ്യമായിരിക്കുന്ന പാപങ്ങളെ കുറിച്ച് മാത്രം ചിന്തയുള്ളവരായി.
Even many believers, not just nominal Christians.
നാമധേയ ക്രൈസ്തവരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസികളായിരിക്കുന്ന അനേകർക്കും അത്തരത്തിലുള്ള ഒരു ബാഹ്യ സൗഖ്യം മതി.
Like somebody said, most believers live by one commandment.
ആരോ ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ മിക്ക വിശ്വാസികളും ഒരേ ഒരു കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത്.
You know what that is?
ആ കൽപ്പന എന്താണെന്ന് അറിയാമോ?
Thou shalt not get caught.
നീ പിടിക്കപ്പെടരുത്, ഈ ഒരു കൽപ്പന മാത്രം.
As long as you don't get caught, it's okay.
നിങ്ങൾ പാപത്തിൽ പിടിക്കപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ഒരു തകരാറുമില്ല, അത് മതി.
Nobody should see you.
ആരും ആ പാപ പ്രവൃത്തിയിൽ നിന്നെ കാണരുത്, കണ്ടുപിടിക്കരുത്.
You should not lose your testimony.
മറ്റുള്ളവരുടെ മുൻപിലുള്ള നിന്റെ സാക്ഷ്യം നിനക്ക് നഷ്ടപ്പെടും.
They must think you're holy.
നീ ഒരു വിശുദ്ധനാണ് എന്ന് മറ്റുള്ളവർ ധരിക്കണം.
That's like telling a cancer patient, don't let anybody know about it.
ഒരു കാൻസർ രോഗിയോട് നിന്റെ രോഗവിവരം മറ്റാരും അറിയരുത് എന്ന് നാം പറയുന്നത് പോലെയാണ്.
Hide all the symptoms.
നിന്റെ ആ ബാഹ്യ ലക്ഷണങ്ങളൊക്കെ നീ ഒളിച്ചു വെക്കണം, ആരും അറിയരുത് നിന്റെ രോഗം.
Try your best to look healthy and pretend to be healthy.
ഏറ്റവും ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ പോലെ അഭിനയിക്കുക, ആരോഗ്യമുള്ളവരാണെന്നുള്ള ധാരണ മറ്റുള്ളവർക്ക് കൊടുക്കുക.
Nobody believes or listens to such advice.
അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു ഉപദേശം ആരെങ്കിലും ഒരു കാൻസർ രോഗിയോട് പറഞ്ഞാൽ അവർ അത് ചെവിക്കൊള്ളുകയില്ല.
And yet it's possible. There are lots of people sitting here who have listened to the devil telling you that for years.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ പാപത്തിന്റെ വിഷയത്തിൽ പിശാച് നാളുകളായി നിങ്ങളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കാര്യം നിങ്ങൾ അനേകം കേൾക്കുന്നവരാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു.
Jesus once saw a man lying by the pool of Bethesda for 38 years.
ബെഥസ്ഡയിലെ ആ കുളത്തിന്റെ കരയിൽ 38 വർഷമായിട്ട് സൗഖ്യമില്ലാതിരുന്ന ഒരുവനെ യേശു ദർശിച്ചു.
And asked him a question.
അവനോട് യേശു ഈവണ്ണം ഒരു ചോദ്യം ചോദിച്ചു.
Will you be made whole?
സൗഖ്യമാകുവാൻ നിനക്ക് മനസ്സുണ്ടോ?
It's quite amazing that you should ask a lame man lying there for 38 years, do you want to be healthy?
38 വർഷമായിട്ട് ആ കുളത്തിന്റെ കരയിൽ കിടന്ന ഈ മനുഷ്യനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നു.
One would think, of course he wants to be healthy.
ആർക്കും ചോദ്യം ചോദിക്കാതെ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ സൗഖ്യമാകുവാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവനോട് കിടക്കുന്നത്.
But when it comes to sin, the Lord has to ask that question, do you really want to be healthy and holy, or do you just want to appear holy before others?
എന്നാൽ പാപത്തിന്റെ കാര്യം വരുമ്പോൾ കർത്താവ് നിശ്ചയമായും നമ്മോട് ആ ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു, നിനക്ക് ഭാഗ്യമായിരിക്കുന്ന ഒരു നല്ല സാക്ഷ്യം മതിയോ, അതോ ആന്തരികമായിട്ട് വിശുദ്ധനായി തീരുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ?
So if you only want to appear holy, I'm sorry to disappoint you, I have no message for you tonight.
പുറമേ വിശുദ്ധിയുടെ ഒരു പരിവേഷം മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു സന്ദേശം എന്റെ പക്കലില്ല.
But I believe most of you would desire more.
എന്നാൽ ഞാൻ വിശ്വസിക്കുന്നു എന്നെ കേൾക്കുന്ന മിക്കവരും ബാഹ്യമായിരിക്കുന്ന ഒരു സാക്ഷ്യത്തിന് അപ്പുറമുള്ള ഒരു കാര്യം ഇന്ന് രാത്രി
ആഗ്രഹിക്കുന്നു. We advertised quite honestly in our meetings that what we were going to preach. We advertised quite honestly what we were going to preach.
ഈ മീറ്റിംഗിനെ കുറിച്ചുള്ളതായിരിക്കുന്ന പരസ്യങ്ങളിൽ ലേഖനങ്ങളിൽ എന്താണ് ഇവിടുത്തെ പ്രസംഗ വിഷയം എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നു.
We didn't claim like some notices that we would heal your sicknesses and not heal you.
ചില മീറ്റിംഗുകളിൽ നോട്ടീസുകൾ കാണാറുള്ളത് പോലെ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന മീറ്റിംഗുകൾ എന്ന് പറയുകയും നിങ്ങൾക്ക് രോഗസ്വന്തം ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങൾ
അവകാശപ്പെടുന്നു.
പാപത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന കാര്യം, ശിഷ്യത്വത്തിന്റെ കാര്യം, അതാണ് പ്രസംഗിക്കും എന്ന് നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു.
If you came on the basis of that, I presume that that is really your desire.
ആ നോട്ടീസ് കണ്ടതിന് ശേഷമാണ് നിങ്ങൾ ഈ മീറ്റിംഗിന് വന്നതെന്ന് വരികയില്ലേ. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹം അതാണ് പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം.
Okay, let's look at Philippians chapter 2 and verse 21.
ഫിലിപ്പിയർ രണ്ടാം അധ്യായത്തിന്റെ 21-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം.
Here Paul is writing under the inspiration of the Holy Spirit.
പരിശുദ്ധാത്മ പ്രേരണയോടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു.
And he says they all seek after their own interests.
എല്ലാവരും സ്വന്തം കാര്യമാണ് നോക്കുന്നത്.
And if you read the context, he's talking about some believers.
ഈ വാക്യത്തിന്റെ സന്ദർഭം വായിച്ചാൽ നമുക്കറിയാം പൗലോസ് ഇവിടെ അത്ര ഉദ്ദേശിക്കുന്നത് ചില വിശ്വാസികളായിരിക്കുന്ന ക്രിസ്ത്യാനികളായിരിക്കുന്ന വ്യക്തികളെയാണ്.
That little sentence describes the motivation of all people in the world.
ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ജീവിതത്തിന്റെ അവരെ മുന്നോട്ട് തള്ളിവിടുന്നതായിരിക്കുന്ന പ്രേരണ എന്താണെന്ന് ആ വാക്യത്തിലുണ്ട്.
They seek their own interests.
അവരുടെ സ്വന്തം താല്പര്യം അന്വേഷിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്.
That is the root of sin.
പാപത്തിന്റെ അടിസ്ഥാനം ഈ സ്വന്തം അന്വേഷിക്കുന്നതിലാണ്.
Because God didn't create us to be like that.
അങ്ങനെ ആയിരിക്കുവാനല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്.
You can say what's wrong with seeking my own interests.
എന്റെ സ്വന്തം താല്പര്യം അന്വേഷിക്കുന്നതിൽ എന്താണ് തകരാറ് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം.
Well, that's the cause of all the problems in the world.
ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം സ്വാർത്ഥതയാണ്, സ്വന്തം അന്വേഷിക്കുക.
We live in a world where everybody seeks their own.
എല്ലാവരും സ്വന്തം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്.
Right from childhood, children are like that.
തികച്ചും ബാല്യത്തിൽ മുതലേ കുഞ്ഞുങ്ങളെ സ്വാർത്ഥമതിയുള്ള സ്വാർത്ഥം അന്വേഷിച്ചാണ് വളരുന്നത്.
They seek their own.
അവരുടെ സ്വന്തമാണ് അവർ അന്വേഷിക്കുന്നത്.
Take the biggest piece of cake from the plate.
ഒരു പ്ലേറ്റിൽ കേക്ക് വെച്ചിരിക്കുകയാണെങ്കിൽ അതിലേക്കും വലിയ കഷ്ണം എടുക്കുവാനാണ് കൊച്ചുകുട്ടിക്ക്.
Grab for the best toy.
ഏറ്റവും നല്ല കളിപ്പാട്ടത്തിനായിട്ട് വേഗത്തിൽ അവൻ തിടുക്കം കാണിക്കുന്നു.
When we grow up, we don't change. We just do it more cleverly, that's all.
നാം വളർച്ചയെത്തുമ്പോൾ നാം ഈ കാര്യത്തിൽ നമുക്ക് വ്യത്യാസം വരുന്നില്ല, എന്നാൽ നാം കുറച്ചുകൂടെ വിദഗ്ധമായിട്ട് തന്ത്രപൂർവ്വം അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
It looks so indecent to grab the biggest piece of cake when we are grown up.
നാം മുതിർന്നവരായി കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന കേക്ക് കഷ്ണങ്ങളിൽ ഏറ്റവും വലുതെടുക്കുക എന്നുള്ളത് വളരെ മോശമായിരിക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് നാം ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ.
We haven't changed inwardly.
എന്നാൽ അകത്ത് നമ്മുടെ താല്പര്യങ്ങളിൽ നാം ഒട്ടും വ്യത്യാസപ്പെട്ടിട്ടില്ല.
We seek our own gain, our own profits.
നമ്മുടെ സ്വന്തം ലാഭം, നമ്മുടെ സ്വന്തം താല്പര്യം, അത് തന്നെയാണ് നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.
Every businessman seeks his own gain.
എല്ലാ ബിസിനസ്സുകാരനും അവന്റെ ലാഭമാണ് അന്വേഷിക്കുന്നത്.
Every politician seeks his own interests.
എല്ലാ രാഷ്ട്രീയ പ്രവർത്തകനും അവന്റെ ലാഭമാണ്, നന്മയാണ് അന്വേഷിക്കുന്നത്.
People in any field, research, science, education, they're all seeking their own.
ശാസ്ത്രത്തിന്റെയോ വിദ്യാഭ്യാസത്തിന്റെ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, എല്ലാവരും അവരവരുടെ സ്വന്തം താല്പര്യമാണ് അന്വേഷിക്കുന്നത്.
Film stars, sportsmen, they all seek their own.
Film സ്റ്റാറുകളും സ്പോർട്സ് ആയിരിക്കുന്ന കായികാഭ്യാസികൾ അവരെല്ലാവരും അവരുടെ സ്വന്തം താല്പര്യം.
Any field, it's the same.
ഏത് മേഖല എടുത്തുകൊള്ളട്ടെ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു.
This verse can describe the whole world. They all seek after their own interests.
ഫിലിപ്പിയർ രണ്ടാം അധ്യായത്തിൽ നാം വായിച്ച ഈ വാക്യം സകല ലോകത്തെയും കുറിച്ചും പറയാൻ കഴിയുന്ന സാക്ഷ്യമാണ്, എല്ലാവരും സ്വന്തം സ്വാർത്ഥ താല്പര്യം അന്വേഷിക്കുന്നു.
Into this world, the Lord Jesus Christ came from heaven.
ഇങ്ങനെ എല്ലാവരും സ്വന്തം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലേക്കാണ് കർത്താവ് യേശു ക്രിസ്തു കടന്നു വന്നത്.
And throughout his life, he never sought his own gain or interest in anything.
ഈ ഭൂമിയിലെ ജീവിതത്തിലുടനീളം യേശു ക്രിസ്തു സ്വന്തമായിരിക്കുന്ന എന്തെങ്കിലും ലാഭത്തിനായിട്ട് ഒന്നും അന്വേഷിച്ചില്ല.
Everything he did was that his Father in heaven may be glorified.
യേശു ചെയ്ത സകല കാര്യങ്ങളുടെയും അടിത്തട്ടിലുണ്ടായിരുന്ന ഉദ്ദേശം സ്വർഗസ്ഥനായ തന്റെ പിതാവ് മഹത്വപ്പെടണം എന്നുള്ളതായിരുന്നു.
Even at the last moment in Gethsemane, when he was struggling, he said, Father, I'll do what you want.
ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ, ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ഗെത്സെമനയിൽ പ്രാർത്ഥനയിൽ വലിയ പോരാട്ടത്തിലായിരുന്നപ്പോഴും യേശു പറഞ്ഞത്, പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്.
And he has said to us, not only believe in me, but follow me.
അങ്ങനെ സ്വന്തം ഇഷ്ടം അന്വേഷിക്കാതിരുന്ന യേശു നമ്മോട് എന്നിൽ വിശ്വസിക്കുന്നു മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, എന്നെ അനുഗമിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്.
It's very rarely that Jesus said, "Believe in me."
എന്നിൽ വിശ്വസിക്കാതിരുന്ന യേശു വളരെ ചുരുക്കം സന്ദർഭങ്ങളിലേ പറഞ്ഞിട്ടുള്ളൂ.
He never said, "Admire me."
എന്നെ പുകഴ്ത്തണം, എന്നെ പ്രശംസിക്കണമെന്ന് ഒരിക്കലും യേശു പറഞ്ഞില്ല.
But he said many times, "Follow me."
എന്നാൽ അനേക തവണ യേശു പറഞ്ഞ വാക്കുകളാണ് എന്നെ അനുഗമിക്കുക.
What does it mean?
അതിന്റെ അർത്ഥം എന്താണ്?
When you hear that Jesus came into the earth and never sought his own interest from throughout his life,
തന്റെ ജീവിതത്തിലുടനീളം ഈ ഭൂമിയിൽ വന്നിട്ട് സ്വന്തം താൽപര്യം യേശു അന്വേഷിച്ചില്ല എന്ന് നാം പറയുമ്പോൾ,
we admire that.
ആ കാര്യത്തെക്കുറിച്ച് നാം വളരെ ഉയർത്തി ഉന്നതമായ നിലയിൽ സംസാരിക്കുന്നു.
Oh Lord, how wonderful, what a wonderful life you live.
ഓ നാം വളരെ പുകഴ്ത്തി പറയും, കർത്താവെ എത്ര അത്ഭുതകരമായിരിക്കുന്ന ഒരു ജീവിതമാണ് നീ ഭൂമിയിൽ ജീവിച്ചത്.
But he never said, "Admire me."
എന്നാൽ എന്നെ അങ്ങനെ പുകഴ്ത്തി പറയണമെന്ന് ഒരിക്കൽ പോലും യേശു പറഞ്ഞു.
He said, "Follow me."
അവൻ മറിച്ച് പറഞ്ഞത് എന്നെ നിങ്ങൾ അനുഗമിക്കണം.
That means live like that yourself if you call yourself a Christian.
എന്റെ അനുഗാമിയാണ്, ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് നീ നിന്നെ തന്നെ വിളിക്കുന്നെങ്കിൽ എന്നെ പോലെ ഉള്ള ഒരു ജീവിതം നീ നയിക്കുക, അതാണ് അവൻ പറഞ്ഞത്.
How do I say I follow him? By just giving up smoking and cinema going?
പുകവലിയും സിനിമ കാണുന്നത് ഉപേക്ഷിച്ച് മാത്രമാണോ ഞാൻ യേശുവിനെ പിൻപറ്റുന്നത്?
No, it is when the axe is laid to this root.
കോടാലി വൃക്ഷത്തിന്റെ ഈ വേരിലേക്ക് വെക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ യേശുവിനെ.
It doesn't matter what religion we are.
നാം ഏത് മതത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല.
It doesn't matter what denomination we are.
ഏത് ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് നാം എന്നുള്ളതും പ്രശ്നമല്ല.
When you look at a newborn baby in a hospital, can you recognize which religion or denomination that is?
ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ജനിച്ച ഒരു ശിശുവിനെ നോക്കിയിട്ട് മറ്റൊന്നും അന്വേഷിക്കാതെ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഏത് മതത്തിൽ ഏത് സഭാവിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാണിതെന്ന്?
When you see a little boy fighting with another in school, can you say which religion or denomination that one is?
സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ മറ്റൊരു കുട്ടിയുമായിട്ട് വഴക്കടിക്കുമ്പോൾ ആ കുഞ്ഞിനെ നോക്കിയിട്ട് ഏത് മതത്തിൽപ്പെട്ട കുഞ്ഞാണെന്ന് പറയാൻ കഴിയുമോ?
No, they're all the same.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവരെല്ലാം
every single child in every single religion, every single denomination is the same.
ഏത് മതത്തിലാണെങ്കിലും ഏത് സഭാവിഭാഗത്തിലാണെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരേ രീതിയിലാണ്
പെരുമാറുന്നത്.
ഏറ്റവും നല്ല സഭാവിഭാഗത്തിലുള്ളവരുടെ കുഞ്ഞുങ്ങളാണെങ്കിലും അങ്ങനെ
പെരുമാറുന്നു.
അവരവരുടെ സ്വന്തമാണ് അന്വേഷിക്കുന്നത്.
And Jesus came to save us from that.
ആ സ്വാർത്ഥം അന്വേഷിക്കുന്നതിൽ നിന്നും രക്ഷിക്കുവാനാണ് യേശു ഭൂമിയിൽ
വന്നത്. Now many people, when they hear the gospel,
അനേകം സുവിശേഷം കേൾക്കുമ്പോൾ
they hear it like this.
അവർ ഇവണ്ണമാണ് അത് കേൾക്കുന്നത്.
Come to Jesus.
യേശുവിലേക്ക് വരിക.
And he will take you to heaven.
അവൻ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകും.
Well, that's a good thing.
അതൊരു നല്ല കാര്യമാണല്ലോ.
That's also in my interest to go to heaven.
എന്റെ ഹൃദയത്തിലുണ്ട് സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം.
Isn't that in your interest too?
നിങ്ങളുടെ ഈ താല്പര്യം അത് തന്നെയല്ലേ?
Or you may also hear he will heal your sicknesses.
അതിന്റെ കൂടെ നിങ്ങൾ ഇങ്ങനെയും കേട്ടെന്ന് വരാം, യേശുവിനെ നിങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും.
Oh, that's even more wonderful.
അത് കുറച്ചുകൂടെ രസകരമായിരിക്കുന്ന അത്ഭുതകരമായ കാര്യമല്ലേ?
And now in the 20th century we also hear he'll make you rich.
ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒടുവിൽ നാം ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം കൂടെയുണ്ട്, യേശുവിന്റെ അടുക്കൽ വന്നാൽ അവൻ നിന്നെ വളരെ സമ്പന്നനാക്കും.
This is a fantastic gospel.
ഇത് വളരെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സുവിശേഷം.
I can be healthy, I can be wealthy, I can go to heaven.
എനിക്ക് ആരോഗ്യമുള്ളവനായിരിക്കാൻ കഴിയും, എനിക്ക് വലിയ സമ്പന്നനായിരിക്കാൻ കഴിയും, എനിക്ക് സ്വർഗത്തിൽ പോകാൻ.
What do I have to do for all this?
ഇതിനെല്ലാമായിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്?
Just repeat a formula, Lord Jesus, come into my heart.
ഒരു ഫോർമുല യേശു പറയുക മാത്രം ചെയ്താൽ മതി, യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് വരണം.
Everybody is ready.
എല്ലാവരും ഇത് ഏറ്റു പറയാനായിട്ട് തയ്യാറുമാണ്.
And the devil laughs at people who are being deceived.
ഇങ്ങനെ വഞ്ചിക്കപ്പെടുന്നവരെ നോക്കിയിട്ട് പിശാച് ആർത്തി ചിരിക്കുകയാണ്.
You are not saved.
അങ്ങനെ മാത്രം പറയുന്നവരെ ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്.
What are you saved from?
എന്തിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നത്?
You're still seeking your own interest.
അങ്ങനെ ഈ വാക്കുകൾ ഏറ്റു പറഞ്ഞതിന് ശേഷവും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സ്വാർത്ഥതാത്തിൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്.
See, for many thousands of years, man believed that the earth was the center of the universe.
അനേക ആയിരം വർഷങ്ങൾ മനുഷ്യൻ വിചാരിച്ചിരുന്നു ഈ പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഭൂമിയെന്ന്.
And when we look up at the sky, it looks like that.
നാം ഈ ആകാശത്തിലേക്ക് കണ്ണുയർത്തി നോക്കിയാൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തോന്നും, ഭൂമിയാണ് അതിന്റെ നടുക്കുള്ളത്.
Because we see the whole the stars revolving around the earth.
കാരണം ഈ പ്രപഞ്ചത്തിലെ കൂടാനുകൂടി നക്ഷത്രങ്ങളൊക്കെ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്നതായിട്ടാണ് നമുക്ക്
തോന്നുന്നത്.
പകൽ സമയത്ത് ഭൂമിയുടെ ചുറ്റും സൂര്യൻ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് നമുക്ക് തോന്നുന്നു.
We can't blame our forefathers for believing that the earth was the center of the whole universe.
ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് നമ്മുടെ പിതാമഹന്മാർ വിശ്വസിച്ചിരുന്നതിൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ
കഴിയില്ല. One day somebody decided to check up and found it wasn't true.
ഒരു ദിവസം ഒരാള് ഈ കാര്യം ശരിയാണോ എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു. അതുവരെ അത് സത്യമാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്.
Now in our own life we are the center of our universe.
നമ്മുടെ സ്വന്തം ജീവിതങ്ങളുടെ കാര്യം എടുത്താൽ പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു നമ്മുടെ ജീവിതമാണ്.
When a child is pampered, it becomes the center. He wants everyone to revolve around him.
ഒരു കുഞ്ഞിനെ അമിതമായിട്ട് നമ്മൾ ലാളിക്കുകയാണെന്ന് വരികില് ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ കേന്ദ്രബിന്ദു ആ താൻ തന്നെ ആയിത്തീരും. എല്ലാവരുടെയും ശ്രദ്ധ അവനെ കിട്ടിയേ മതിയാകും.
Father and mother must dance around him to his tune.
ഈ കൊച്ചുകുഞ്ഞിന്റെ ട്യൂണിനനുസരിച്ച് അപ്പനും അമ്മയും അവനെ ചുറ്റും ഡാൻസ് ചെയ്തേ
മതിയാകുള്ളൂസ്.
ചെറുപ്പത്തിലെ നല്ല അടി കൊടുത്ത് അവന്റെ ഇച്ഛാശക്തിയെ നിയന്ത്രിച്ചില്ലെന്ന് വരികയില്ലേ അവൻ ലോകത്തിലേക്കും ശല്യക്കാരനായ ഒരു കൊച്ചനായിട്ട് വളർന്നത്.
You see, that's how we are.
അങ്ങനെയാണ് നാം എല്ലാം സ്വാഭാവികമായി.
We always think, now how can I get some benefit from that?
എപ്പോഴും നമ്മുടെ ചിന്ത പോകുന്നത് ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടമുണ്ടാകും.
If you meet some influential person, good to keep that contact. For what?
ലോകത്തില് നല്ല സ്ഥാനങ്ങളുള്ള സ്വാധീനമുള്ള ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്ത എനിക്ക് ആ ബന്ധം നിലനിർത്തിയാൽ എന്ത് നേട്ടമുണ്ടാകും.
Yeah, I can get some benefit if I keep that friendship.
ആ വ്യക്തിയോടുള്ള സുഹൃത്ത് ബന്ധം നിലനിർത്തിയാൽ എനിക്ക് നിശ്ചയമായും എന്തെങ്കിലും പ്രയോജനമുണ്ട്.
And we live like that for years. Everything, what can I get out of that? What can I get out of that?
വർഷങ്ങളോളം നാം ഈ ഒരു ചതിവിലാണ് ജീവിക്കുന്നത്. ഓരോ കാര്യങ്ങളും നാം കേന്ദ്രബിന്ദുവായിട്ട് എന്ത് ഗുണം എനിക്ക് ലഭിക്കും.
And one day we heard about Jesus and we said, what can I get out of him?
അങ്ങനെ ജീവിക്കുന്ന ആ സ്വയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ജീവിതത്തിന് ഒരു ദിവസം യേശുവിന്റെ സന്ദേശം അവനിലേക്ക് വരുന്നു. അപ്പോഴും സ്വാഭാവിക പ്രതികരണം ഇങ്ങനെയാണ്, അവനിൽ നിന്ന് എനിക്ക് എന്ത് കിട്ടും.
And there are enough preachers who are interested in your money who will tell you what you can get out of Jesus.
ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, നിങ്ങളുടെ പണം മോഹിക്കുന്ന അനേക പ്രസംഗങ്ങളും ഈ ലോകത്തിലുണ്ട്. യേശുവിൽ നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും, എന്ത് ലാഭമുണ്ടാക്കാം എന്ന് നിങ്ങളോട് പറയുന്ന അനേക പ്രസംഗങ്ങൾ.
They'll tell you, you can be blessed, you can be healed, you can get this, you can get that. So you still remain the center of this universe. Now you've got Jesus also revolving around you.
നിങ്ങളുടെ ജീവിതത്തിൽ യേശുവിന്റെ അടുക്കൽ നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടാം, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകാം, നിങ്ങൾക്ക് എന്തെല്ലാം ലഭിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ ചതിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി തുടരും. ഇപ്പോൾ യേശു കൂടെ പുതുതായിട്ട് നിങ്ങളുടെ ജീവിതത്തിന് യുദ്ധം കറങ്ങുന്നു എന്നുള്ള
വ്യത്യാസം.
ദൈവത്തിനായിരിക്കുന്ന യേശു അല്ല ആ കറങ്ങുന്ന യേശു, അത് പൗലോസ് പറഞ്ഞായിരിക്കുന്ന മറ്റൊരു യേശുവാണ്.
The real Jesus wants to be the center of your life and you have to revolve around him.
യഥാർത്ഥത്തിലുള്ള യേശു ക്രിസ്തു നിന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവാകുവാൻ കടന്നു വന്നവനാണ്. നീ അവനെ ചുറ്റും കറങ്ങേണ്ടവനാണ്.
He will never come to revolve around you.
നിന്റെ സ്വാർത്ഥമതമായ ജീവിതത്തിന് ചുറ്റും കറങ്ങുവാനായി യേശു വരികയില്ല.
Some preacher has told you that, he has fooled you.
ഏതെങ്കിലും ഒരു പ്രസംഗം നിന്നോട് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നിന്നെ കബളിപ്പിക്കുക.
That's why your Christian life is so unsatisfactory.
അതുകൊണ്ടാണ് നിന്റെ ക്രിസ്ത്യ ജീവിതം ഇത്ര തൃപ്തിയില്ലാത്തൊരു ജീവിതം.
That's why you don't walk in triumph in your daily life.
നിന്റെ ജീവിതത്തിൽ ഒരു ജയാളിയായി നിനക്ക് നടക്കുവാൻ കഴിയാത്തത്.
You have been fooled by another Jesus.
മറ്റൊരു യേശുവിനാൽ നീ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്.
Where in the Bible do you read Jesus calling people saying, come and I will bless you?
തിരുവചനത്തിൽ എവിടെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത് യേശു മനുഷ്യരെ വിളിക്കുകയാണ്, എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം.
He always said, follow me, take my yoke upon you.
യേശു എപ്പോഴും പറഞ്ഞത് എന്റെ നുകമെടുത്തുകൊണ്ട് എന്റെ പിന്നാലെ വരിക.
He said, you cannot follow me unless you take up your cross.
യേശു പിന്നെയും പറഞ്ഞു, നിന്റെ ക്രൂശ് എടുത്തില്ലെങ്കിൽ നിനക്ക് എന്നെ അനുഗമിക്കാൻ കഴിയും.
What does it mean to take up the cross?
ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
In those days, everybody knew the meaning of that expression.
യേശു ജീവിച്ച നാളുകളിൽ ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി.
Because that was a very common sight in Jerusalem, the Romans forcing people to take up the cross and walk to be crucified.
യെരുശലേമിന്റെ തെരുവുകളിൽ വളരെയധികം സാധാരണയായിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. റോമൻ പട്ടാളക്കാര് ഒരുവനെ ക്രൂശെടുക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അവൻ ക്രൂശുമായി മരണത്തിലേക്ക് നടക്കുക.
Jesus was not the only one crucified. There were so many people crucified those days. That was the way the Romans killed the worst criminals of their time.
ആ കാലഘട്ടത്തിൽ ക്രൂശിൽ മരിച്ച ഏക വ്യക്തി യേശു ആയിരുന്നില്ല. ഏറ്റവും മോശക്കാരായിരിക്കുന്ന കുറ്റവാളികളെ റോമൻ പടയാളികൾ അങ്ങനെയാണ് കൊന്നിരുന്നത്.
When Jesus said, "Take up the cross," those disciples understood it. That means we have to die.
അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ക്രൂശെടുത്തിനെ അനുഗമിക്കാൻ യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് തെറ്റുപറ്റിയിരുന്നില്ല. അവർക്ക് യഥാർത്ഥത്തിലുള്ള കാര്യം മനസ്സിലാക്കി മരിക്കണം എന്നാണ് യേശു പറഞ്ഞത്.
What has to die?
എന്താണ് മരിക്കേണ്ടത്?
Not this physical body.
ഈ ഭൗതിക ശരീരമല്ല.
But there is an inner life that we have all inherited from Adam.
ആദാമിൽ നിന്ന് നമുക്ക് പൈതൃകമായി ലഭിച്ച ഒരു ആന്തരിക ജീവനുണ്ട്.
That is the life that seeks our own.
നമ്മുടെ സ്വാർത്ഥം അന്വേഷിക്കുന്ന ഒരു ജീവനാണ്.
Our own reputation.
നമ്മുടെ മാനം അന്വേഷിക്കുന്ന ജീവനാണ്.
It must be killed.
ആ ജീവനെ മരണത്തിനെ.
That is what Paul meant when he said, "I am crucified with Christ."
ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ അവൻ അതാണ് അർത്ഥമാക്കിയത്.
I told you yesterday about if a blind man came to Jesus and believed that he could have one eye open, he would have only one eye open.
ഇന്നലെ രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഒരു അന്ധനായിരിക്കുന്ന മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു കണ്ണ് തുറക്കുവാൻ നിനക്ക് കഴിയുമെന്ന് പറഞ്ഞാൽ അവന്റെ ഒരു കണ്ണ് തുറക്കപ്പെടും.
If he believed for both eyes would be open.
രണ്ട് കണ്ണുകളും തുറക്കുവാൻ യേശു ശക്തനാണെന്ന് അവൻ വിശ്വസിച്ചാൽ അവന്റെ രണ്ട് കണ്ണുകൾക്കും കാഴ്ച ലഭിക്കും.
And I pointed out yesterday that you could consider one eye like forgiveness of sins.
ഇന്നലെ രാത്രി ഞാൻ ഓർത്തിക്കുണ്ടായല്ലോ, ഈ രണ്ട് കണ്ണിൽ ഒന്നാമത്തെ കണ്ണ് തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപക്ഷമ പ്രാപിക്കുക എന്നുള്ളതിനോട് തുല്യമാണ്.
Ephesians 1:7.
എഫേസ്യരിലെ ഒന്നാം അധ്യായത്തിന്റെ 7.
The other eye could be considered to be overcoming sin through grace. Romans 6:14.
റോമാലേഖനം 6:14 നാം കാണുന്നത് പോലെ രണ്ടാമത്തെ കണ്ണ് തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ മേൽ ജയാളിയായിട്ട് ജീവിക്കുക എന്നുള്ള അനുഭവമാണ്.
I could put it another way today.
ഇന്ന് രാത്രിയിൽ മറ്റൊരു വിധത്തിൽ ഈ കാര്യം നിങ്ങളോട് ഞാൻ പറയാം.
To have one eye open is to see Jesus crucified for you on Calvary.
ഒരു കണ്ണ് തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ക്രൂശിൽ യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്നുള്ള കാര്യം.
Where he died for your sins.
നിന്റെ പാപത്തിന് വേണ്ടി അവൻ മരിച്ചു എന്നുള്ള കാര്യത്തിനായി നിന്റെ കണ്ണ് തുറക്കപ്പെടുകയാണ്.
To have the other eye also opened is to see that you were also crucified with Jesus Christ on Calvary, like Paul says in Galatians 2:20.
ഗലാത്യലേഖനം 2:20 വാക്യത്തിൽ പൗലോസ് പറയുന്നത് പോലെ രണ്ടാമത്തെ കണ്ണ് തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ കാൽവരിയിലെ ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അവനോടുകൂടി നീയും ക്രൂശിക്കപ്പെട്ടു, നീ മരിച്ചു എന്നുള്ളത് കാണുവാൻ നിന്റെ കണ്ണ് തുറക്കപ്പെടുക.
There are many people in the world who have not seen that Christ died for their sins on Calvary's cross.
കാൽവരിയിലെ ക്രൂശിൽ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ചെന്ന് കാണുവാൻ ഒന്നാമത്തെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ലാത്ത അനേക ആയിരങ്ങൾ അവർ മുഴുവനും അന്ധരാണ്.
There are many of you sitting here who know clearly that Jesus Christ died for your sins on Calvary's cross.
നിരാത്രി ഇവിടെ ഇരിക്കുന്നവരിൽ അനേകരും എനിക്കറിയാം കാൽവരി ക്രൂശിൽ യേശു നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്നുള്ളത് കാണുവാൻ കണ്ണ് തുറക്കപ്പെട്ടവരാണ്.
This is the difference between a nominal Christian and a born again Christian.
ഒരു നാമധേയ ക്രിസ്ത്യാനിയും ഒരു വീണ്ടും ജനനം പ്രാപിച്ച ക്രിസ്ത്യാനിയുമായിട്ടുള്ള വ്യത്യാസം ഇതാണ്.
The nominal Christian believes Christ died for the sins of the world.
ഒരു നാമധേയ ക്രൈസ്തവൻ വിശ്വസിക്കുന്നു മനുഷ്യൻ മാനവജാതിയുടെ പാപത്തിനായിട്ട് യേശു കാൽവരിയിൽ മരിച്ചു.
Born again Christian knows that Christ died for my sin.
എന്നാൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ച ഒരു ക്രിസ്ത്യാനി വിശ്വസിക്കുന്നു, അറിയുന്നു യേശു ക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചെന്ന്.
What are you today?
ഇന്ന് രാത്രിയിൽ നീ ഒരു ക്രൈസ്തവനാണോ അതോ യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനിയാണോ?
There was a time in your life when you knew that it was your sins that crucified Jesus Christ.
നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ളൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? നിന്റെ പാപമാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചത് എന്ന് നീ കണ്ടെത്തിയ സമയം.
Let me ask you, would you physically nail Jesus to the cross with those nails and hammer?
ഇന്ന് യേശു ഉണ്ടായിരുന്നെന്ന് വരിയില് നിന്റെ കൈകൊണ്ട് നീ ചുറ്റിയെടുത്ത് ആണിയെടുത്ത് യേശുവിനെ ക്രൂശിൽ തറയ്ക്കുമായിരുന്നു?
I don't think anybody here would do it.
ഇവിടെയുള്ള ആരെങ്കിലും അത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
It's not because of the nails that he hung there.
തന്റെ കൈകളിൽ തറച്ചിരുന്ന കാലുകൾ തറച്ചിരുന്ന ആണികൾ കൊണ്ടല്ല യേശു ക്രൂശിൽ തൂങ്ങിക്കിടന്നത്.
He was almighty God. He could have just come out of those nails and come down from the cross any moment.
സർവശക്തനായിരിക്കുന്ന ദൈവമായിരുന്നു യേശു. അവനെ എത്ര ആണികൾ തറച്ചാലും ക്രൂശിൽ നിന്ന് വരിക എളുപ്പമായിരുന്നു.
It was your sin.
എന്നാൽ
that held him.
പാപമാണ് അവനെ ക്രൂശോട് ചേർത്ത് ബന്ധിച്ചത്.
It was love for you to save you from your sins that held him there.
നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നിന്നോടുള്ളതായിരിക്കുന്ന അടങ്ങാത്ത സ്നേഹമാണ് യേശുവിനെ ക്രൂശിനോട് ചേർത്ത് നിർത്തിയത്.
If you still love those sins in your life,
നിന്റെ ജീവിതത്തിൽ ഇന്നും അതേ പാപങ്ങളെ നീ സ്നേഹിച്ചുകൊണ്ട് തുടരുകയാണ്,
and are doing them,
ആ പാപങ്ങൾ തന്നെ ചെയ്ത് നീ തുടരുകയാണ്,
it is exactly the same as nailing Jesus with hammer and nails to the cross.
അങ്ങനെയാണെങ്കിൽ ആണികളും ചുറ്റികളും ഉപയോഗിച്ച് യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നതിന് തുല്യമാണ്.
Then you're not born again.
അങ്ങനെയാണെങ്കിൽ നീ വീണ്ടും ജനിച്ച വ്യക്തിയാണ്.
Then you don't believe that Christ died for your sins. You believe in a general way he died for the sins of the world.
അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചെന്ന് മാത്രം വിശ്വസിക്കുന്ന ഒരു നാമത്തെ ക്രൈസ്തവനാണ് നീ. നിന്റെ പാപത്തിന് വേണ്ടി മരിച്ച യേശുവിനെ നീ കണ്ടിട്ട്.
That's why the apostles emphasize so much repent first before you believe.
അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആദിമ നൂറ്റാണ്ടില് വിശ്വസിക്കുന്നതിന് മുൻപേ അനുതപിക്കുക എന്ന് പ്രസംഗിച്ചത്.
And when you have repentance missing from the preaching of the gospel today, what you have is what doctors would call a stillbirth, a dead body.
അനുതാപമില്ലാതെ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്ന എവിടെയെങ്കിലും കേട്ടാൽ അതിന്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്നത് വൈദ്യശാസ്ത്രത്തിൽ പറയുന്നത് പോലെ ചാവിള്ള ജനിക്കുന്ന അനുഭവമായിരിക്കും. ജനിക്കുന്നു, പക്ഷെ ജീവനില്ല.
And a lot of people have been born like that.
അനേകരും അങ്ങനെ ജനിച്ചവരാണ് എന്ന് ദുഃഖത്തോടെ.
They're not really born again because they haven't repented of their sin.
അവർ യഥാർത്ഥമായി വീണ്ടും ജനിച്ചവരല്ല, കാരണം അവരുടെ കഠിനകാല പാപങ്ങളെ അവർ അനുഭവിച്ചിട്ടില്ല.
Hopefully many of you have done that.
എന്നാൽ ഞാൻ വിശ്വസിക്കട്ടെ, കേൾക്കുന്ന അനേകരും വാസ്തവമായിട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുഭവിച്ച് വീണ്ടും
ജനിച്ചവരാണ്.
എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കണ്ണ് നിങ്ങൾ തുറക്കപ്പെട്ടു.
You've seen that Christ died for your sins on Calvary.
കാൽവരിയിൽ നിന്റെ പാപത്തിന് വേണ്ടി ക്രിസ്തു മരിച്ചു എന്ന് നീ കണ്ടു.
Now let me tell you the other part of the good news.
സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഞാൻ നിങ്ങളോട് പറയട്ടെ.
It's like the gospel is like a coin.
സുവിശേഷം എന്ന് പറഞ്ഞാൽ ഒരു നാണയം പോലെയാണ്.
If you got a coin, a wonderful coin with nothing printed on one side, you know it's counterfeit.
ഒരു വശം ഒന്നും മുദ്രണം ചെയ്തിട്ടില്ലാത്ത ഒരു രൂപ നാണയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് അറിയാം അത് വ്യാജമായിരിക്കുന്ന ഒരു നാണയമാണ്.
And a gospel which tells you only that Christ died for our sins but doesn't tell you that you are crucified Christ is only half a gospel.
യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് മാത്രം നാണയത്തിന്റെ ഒരു വശം പോലെ പറയുന്ന സുവിശേഷം അർത്ഥ സുവിശേഷമാണ്. അത് വ്യാജമായ സുവിശേഷമാണ്. അതിന്റെ മറുവശം നീ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത്.
Galatians 2:20.
ഗലാത്യരെ 2:2 രണ്ടാം വാക്യം ശ്രദ്ധിക്കാം.
This is not Christ was crucified for me.
ഇവിടെ പറയുന്നത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്നല്ല.
That is mentioned in many other places in scripture.
തിരുവചനത്തിന്റെ മറ്റ് അനേക ഭാഗങ്ങളിൽ ആ കാര്യം പ്രതിപാദിക്കുന്നുണ്ട്.
But I have been crucified with Christ.
ഇവിടെ പറയുന്നത് ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു.
It is no longer I who live.
ഇനിയും മേലാൽ ഞാനല്ല ജീവിക്കുന്നത്.
But Christ who lives in me.
എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത്.
This is the satisfying Christian life.
സംതൃപ്തി നൽകുന്ന ക്രിസ്തീയ ജീവിതത്തിന്റെ രഹസ്യം ഇവിടെയാണ്.
Who is living now inside?
എന്റെ ഉള്ളിൽ ഇപ്പോൾ ജീവിക്കുന്നത് ആരാണ്?
Not I who was always seeking my own interests.
എന്റെ താൽപര്യം നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഞാനല്ല എന്റെ ഉള്ളിൽ ഇപ്പോൾ
ജീവിക്കുന്നത്.
ആ ഞാൻ ക്രൂശിക്കപ്പെട്ടു കഴിഞ്ഞു.
I has taken up the cross and followed Jesus and died.
ആ ഞാൻ ക്രൂശ് എടുത്തുകൊണ്ട് യേശുവിന്റെ അടുക്കൽ ചെന്ന് മരിച്ചു കഴിഞ്ഞു.
And how often do we need to do that?
നാം എപ്പോഴൊക്കെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്?
Jesus said in Luke 9:23 every day.
ലൂക്കോസ് 9:23 യേശു പറഞ്ഞത് നാൾതോറും.
Anyone who wants to follow me has to take up his cross every day and follow me.
എന്നെ പിൻഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും എല്ലാ ദിവസവും ക്രൂശെടുത്ത് അനുഗമിക്കണം.
I want to say to all of you,
നിങ്ങൾ എല്ലാവരോടും ഞാൻ പറയട്ടെ,
if anybody told you that you could follow Jesus without taking up the cross every day, you have believed a lie.
നാൾതോറും ക്രൂശെടുക്കാതെ യേശുവിനെ നിങ്ങൾക്ക് അനുഗമിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംശയം കൂടാതെ പറയട്ടെ, അത് പോഷ്കാണ്.
That's a counterfeit.
അത് വ്യാജമായിരിക്കുന്ന സുവിശേഷമാണ്.
I has to die.
ഞാൻ മരിച്ചേ
മതിയാകും.
എന്റെ സ്വയം മരിച്ചേ
മതിയാകും.
സ്വാർത്ഥം അന്വേഷിക്കുന്ന എന്റെ സ്വയം മരിക്കണം. മരിക്കണം.
And Christ lives.
ക്രിസ്തു അതിന് പകരം ജീവിക്കുന്നു.
This is why the Holy Spirit has come.
ഈ പ്രവൃത്തിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്.
Let me turn to Galatians in chapter 5.
ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നോക്കാം.
Verse 16 and 17.
16-ും 17-ും വാക്യങ്ങൾ.
Here it says, if you walk by the Holy Spirit, you will not carry out the desires of the flesh.
What are
the desires of the flesh? Another word for flesh is self.
ജഡം എന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന് വേറൊരു പദം പറഞ്ഞാൽ സ്വയം എന്നാണ്.
What are the desires of self?
സ്വയത്തിന്റെ താല്പര്യങ്ങൾ, മോഹങ്ങൾ എന്തൊക്കെയാണ്?
My own interests.
എന്റെ സ്വന്തം താല്പര്യങ്ങൾ.
What can I get out of this?
ഈ കാര്യത്തിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടമുണ്ടാകും?
Even Christianity. Okay, I'm willing to accept it. What can I get out of it?
ഞാനൊരു ക്രിസ്ത്യാനിയാകാനും തയ്യാറാണ്, പക്ഷേ അതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭമുണ്ടാകും?
You want me to accept Jesus? Tell me, what will I get out of it?
യേശുവിനെ ഞാൻ സ്വീകരിക്കണമെന്നാണോ നീ പറയുന്നത്? എനിക്ക് എന്ത് ലാഭമുണ്ടാകും?
And if somebody convinces you, you can get a lot of earthly blessings. Okay, I'll accept Christ.
യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടുമെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ ഞാൻ യേശുവിനെ അംഗീകരിക്കാനാണ്
തയ്യാർ. When somebody tells you, you must be baptized in the Holy Spirit.
അതിനുശേഷം ഒരാൾ വന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം.
Okay, fine. What will I get out of it?
പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചാൽ എനിക്ക് എന്ത് ലാഭമാകും?
They say you may get an electric shock.
അപ്പോൾ ചിലർ പറഞ്ഞേക്കാം, നിനക്ക് ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായെന്ന് വരാം.
സ്പീക്ക് ഇൻ അനദർ ലാംഗ്വേജ്.
നീ മറ്റൊരു ഭാഷയിൽ സംസാരിക്കും.
ഓ, ദാറ്റ്സ് എക്സൈറ്റിംഗ്. ഐ ലൈക്ക് ദാറ്റ്.
അത് വളരെ അത്ഭുതകരമായ കാര്യമാണല്ലോ. എനിക്ക് അതും വേണം.
വാട്ട് യു ഹാവ് ടു ഡു?
അതിന് എന്താ ചെയ്യേണ്ടത്?
ഐ പ്രേ. ഓക്കേ, ഐ കാൻ ഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ്. വണ്ടർഫുൾ.
ആ, ഞാൻ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ആ അനുഭവത്തിന് വേണ്ടി ഞാൻ അത് ചെയ്യാൻ തയ്യാറാണ്.
വാട്ട് ആർ ദേ സീക്കിംഗ്?
അവർ എന്താണ് അന്വേഷിക്കുന്നത്?
സംതിങ് ഫോർ ദംസെൽവ്സ്.
അവർക്ക് വേണ്ടി ചിലത് അന്വേഷിക്കുക.
ലൈക്ക് ദ ചാപ് ഹു ഡ്രഗ് ഇൻജെക്ട്സ് ഡ്രഗ്സ് ഇൻടു ഹിസ് വെയിൻസ് ടു ഗെറ്റ് എ ലിറ്റിൽ എക്സൈറ്റ്.
ഒരു കിക്ക് കിട്ടാനായിട്ട്, ഒരൽപ്പം രസമുണ്ടാകാനായിട്ട് ഈ സ്വന്തം ശരീരത്തില് മയക്കുമരുന്ന് കുത്തിവെക്കുന്നവനെ പോലെ.
That's how people are seeking for the baptism in the Holy Spirit.
അങ്ങനെയാണ് അനേകർ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി അന്വേഷിക്കുന്നത്.
That's not how the early apostles sought for the baptism in the Holy Spirit.
ആരംഭ നാളുകളിലെ അപ്പോസ്തലന്മാർ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി അങ്ങനെയല്ല അന്വേഷിച്ചത്.
They were not seeking for a kick like taking a drug.
മയക്കുമരുന്ന് കഴിച്ചാൽ ലഭിക്കുന്ന ഒരു അനുഭൂതി പോലെ ഒരു അനുഭൂതിക്ക് വേണ്ടിയല്ല അവർ
പരിശുദ്ധാത്മാവിനെ
സാക്ഷികളായിട്ട് നിൽക്കുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അവർ
ആത്മാവിനെ.
യോഹന്നാനെ ഒഴിച്ച് എല്ലാ അപ്പോസ്തലന്മാർക്കും അസ്വാഭാവികമായിരിക്കുന്ന ഒരു രക്തസാക്ഷി മരണമാണ് യേശുവിന് വേണ്ടി
അനുഭവിക്കേണ്ടത്.
നിറഞ്ഞപ്പോൾ ശരീരത്തിൽ എന്തോ ഒരു അനുഭൂതി ഉണ്ടായി, അത് തൃപ്തിപ്പെട്ടിരിക്കുകയല്ല
ചെയ്തത്.
അവർ ശിഷ്യരായി.
ബിക്കോസ് ദ സ്പിരിറ്റ് സെറ്റ്സ് ഇറ്റ്സ് ഡിസയർ അഗൈൻസ്റ്റ് ദി റീഡ് ഇൻ ദ നെക്സ്റ്റ് വേർസ് വേർസ് 17.
നാം വായിച്ചതായിരിക്കുന്ന ഗലാത്യരെഴുതുന്ന 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആത്മാവ് ജഡത്തിന്റെ അഭിലാഷത്തിന് എതിരെ നിലയുറപ്പിക്കും.
That means when I'm filled with the Holy Spirit will carry out a terrific battle against seeking my own interests.
ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്റെ ഉള്ളിൽ എന്റെ സ്വാർത്ഥം അന്വേഷിക്കുന്ന ചിന്തകൾക്കെതിരെ പരിശുദ്ധാത്മാവ് ശക്തിയേറിയ പോരാട്ടം നടത്തുമെന്നാണ് അതിന്റെ.
That is the real baptism in the Holy Spirit.
യഥാർത്ഥത്തിലുള്ള പരിശുദ്ധാത്മ സ്നാനം ഇങ്ങനെയുള്ളതാണ്.
How many of you want that?
അങ്ങനെയുള്ള ആത്മസ്നാനം എത്ര പേർക്ക് വേണം?
Like someone said, Jesus said, come to me and die.
ആരൊരാൾ പറഞ്ഞത് സത്യമാണ്. യേശു പറഞ്ഞു, എന്റെ അടുക്കൽ വരിക, മരിക്കുക.
How many times have you heard that preached from the pulpit?
ഏതെങ്കിലും പ്രസംഗപീഠത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടോ?
Come to me, come to Jesus and die.
എന്റെ അടുക്കൽ വരിക, യേശുവിന്റെ അടുക്കൽ വരിക, മരിക്കുക.
Come to Jesus and you learn how not to love money.
യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പണത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക.
You learn how not to be a miser. You learn how to be generous, to give to people in need.
വിശുദ്ധനായിരിക്കാതെ വേണം. ആവശ്യത്തിലിരിക്കുന്നവർക്ക് ധാരാളമായി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് പഠിക്കുക.
You learn how to keep your mind pure without seeing filthy pictures on the television.
ടെലിവിഷനിൽ മോശമായിരിക്കുന്ന ചിത്രങ്ങൾ കണ്ട് നിന്റെ മനസ്സിനെ മലിനമാക്കാതെ നിന്റെ ചിന്തകളെ പരിശുദ്ധിയിൽ സൂക്ഷിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് അതാണ് യഥാർത്ഥത്തിലുള്ള യേശു.
Some people have asked me, is there anything wrong in watching some program on television?
എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, ടെലിവിഷനിൽ ചില പ്രോഗ്രാംസ്, ചില പരിപാടികൾ കാണുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ?
I've never had a television set in my home by the grace of God. And so I don't even know what these programs are.
എന്റെ ജീവിതത്തിൽ ദൈവകൃപയാൽ ഇതുവരെയും ഒരു ടെലിവിഷൻ സെറ്റ് എന്റെ വീട്ടിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെ പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
It's not because I cannot afford one. It is because I didn't want to destroy my children.
എനിക്കൊരു ടെലിവിഷൻ വാങ്ങിക്കാൻ പണമില്ലാഞ്ഞുകൊണ്ടല്ല, എന്റെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞുകൊണ്ട് ഞാൻ ടെലിവിഷൻ വാങ്ങിച്ചു.
But this is the advice I've given them.
ഞാൻ എന്നോട് സംസാരിച്ചിട്ടുള്ളവരോട് ഇങ്ങനെയാണ് ഞാൻ ഒരു ആലോചന പറഞ്ഞു.
I don't straight away tell them throw away that television set or sell it.
ആ ടെലിവിഷൻ സെറ്റ് എടുത്ത് എറിഞ്ഞു കളയാനോ അത് വിൽക്കുവാനോ അല്ല ഞാൻ നേരെ അവരോട് പറഞ്ഞു.
Because they may not have the faith for that.
അങ്ങനെ ചെയ്യുവാനുള്ള വിശ്വാസം അവരിൽ പലർക്കും ഇല്ല എന്ന് പറഞ്ഞു.
I tell them the next best.
അതുകൊണ്ട് അതിന്റെ ഏറ്റവും അടുത്ത നല്ല കാര്യം ഞാൻ അവരോട് പറയാം.
People don't want the best, you have to give them the second best.
ഏറ്റവും നല്ലത് താല്പര്യമില്ലാത്തവർക്ക് രണ്ടാം തരമുള്ള കാര്യമെങ്കിലും നാം പറഞ്ഞു കൊടുക്കേണ്ടി വരും.
I tell them the second best.
അതുകൊണ്ട് രണ്ടാമത്തെ ഏറ്റവും മെച്ചമായ കാര്യം ഞാൻ അവരോട്
പറയാം. When that program comes on the screen.
അങ്ങനെയുള്ളതായിരിക്കുന്ന മോശപ്പെട്ട ദുഷിച്ച എന്തെങ്കിലും പരിപാടികൾ ടെലിവിഷൻ സ്ക്രീനിൽ വരുമ്പോൾ
പ്രേ
പ്രാർത്ഥിക്കുക.
Say, Lord Jesus,
കർത്താവായ യേശുവേ,
come and sit with me and let's enjoy this program that's come on the screen now.
യേശുവേ, വന്ന എന്റെ കൂടെ ഈ സോഫയിൽ ഒന്ന് ഇരിക്കണേ, നമുക്ക് ഒരുമിച്ച് ഈ പരിപാടി കണ്ട് ഒന്ന് സന്തോഷിക്കാം.
You'll feel a bit uncomfortable as you're watching that.
അങ്ങനെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറായാൽ അറിയാം, ആ പരിപാടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെ അസ്വസ്ഥതയുണ്ടാകും.
You know, many people are fooling themselves that they have given their lives to Christ.
തങ്ങളുടെ ജീവിതം മുഴുവനായി കർത്താവിന് കൊടുത്തു എന്ന് കരുതി വിശ്വസിച്ച് അനേകർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്.
Many homes they have this wall text, Christ is the head of this home.
അനേക വീടുകളുടെ ചുവരുകളിൽ നാം കാണാറുള്ളതാണ് ക്രിസ്തുവാണ് ഈ വീടിന്റെ നായകൻ.
Unseen guests.
കാണപ്പെടാത്ത അതിഥി.
Okay, let's test that.
ആ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ്.
Supposing one day you heard the doorbell ring.
ഒരു ദിവസം കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു.
And you open the door.
വാതിൽ തുറക്കുമ്പോൾ.
And it's Jesus himself there.
യേശു തന്നെ വാതിൽക്കൽ നിൽക്കുന്നു.
And he says, I'd like to come and spend a few days with you.
ഞാൻ ചില ദിവസങ്ങൾ നിന്നോടുകൂടെ നിന്റെ വീട്ടിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു.
What will you say?
നിന്റെ മറുപടി എന്തായിരിക്കും?
I know what you'll say.
നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക്.
Lord, sure, please come in.
ആ കർത്താവ് നിശ്ചയമായും വന്നിട്ട് എത്ര ദിവസം വേണേ വീട്ടിൽ.
I'm sure you'll give your best room to him.
നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും നല്ല മുറി നിങ്ങൾ യേശുവിന് കൊടുക്കുമെന്ന് എനിക്കറിയാം.
I'm sure you'll make the best food.
നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഏറ്റവും നല്ല ഭക്ഷണം നിങ്ങൾ യേശുവിന് കൊടുക്കുമെന്ന് എനിക്കറിയാം.
I know you love him.
കാരണം നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്.
But I don't think you'll turn on the television set that day.
എന്നാൽ യേശു നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ദിവസം നിങ്ങൾ ടെലിവിഷൻ ഓൺ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം.
You may I'd like to hide it somewhere.
എവിടെയെങ്കിലും ഒരു കർട്ടൻ ഇട്ട് ഈ ടെലിവിഷൻ ഒന്ന് മറച്ചു വെക്കാനും നിങ്ങൾ ശ്രമിച്ചെന്ന് വരാം.
And you will be very kind in the way you speak to your wife as long as Jesus is in the house.
യേശു വീട്ടിലുള്ള അത്രയും ദിവസങ്ങൾ നിശ്ചയമായി നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾ സംസാരിക്കുന്നത് വളരെ സൗമ്യമായിട്ടായിരിക്കും.
And all these hard words will disappear.
കഠിനമായിരിക്കുന്ന വാക്കുകളെല്ലാം പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കാണാം.
There'll be a suddenly a kindness coming into that home.
വളരെ പെട്ടെന്ന് ആ വീട്ടിലെ എങ്ങ നിന്നോ വലിയ ആർദ്രതയും കരുണയും വന്ന് നിറഞ്ഞു നിൽക്കുന്ന പോലെ.
Some of those magazines will disappear.
ആ വീട്ടിൽ
from the front table.
സ്ഥിരമായിട്ട് വിസിറ്റിംഗ് റൂമിൽ കാണാറുള്ള മാസികകൾ ചിലത് അപ്രത്യക്ഷമാകും.
Some of the books you read will be hidden away somewhere.
നിങ്ങൾ സാധാരണ വായിച്ചുകൊണ്ടിരിക്കുന്ന ചില പുസ്തകങ്ങൾ എവിടെയെങ്കിലും യേശു കാണാത്തവരിടത്ത് കൊണ്ടുവെക്കും.
Some of the places you go to you won't go as long as he's there.
നിങ്ങൾ സാധാരണ പോകാറുള്ളതായിരിക്കുന്ന ചില സ്ഥലങ്ങളിൽ യേശു ഉള്ള ആ ദിവസങ്ങൾ നിങ്ങൾ പോകില്ല.
Many things will change in your home during the days Jesus is there.
യേശു ഉള്ള ആ ദിവസങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം തന്നെ പലതരത്തിലും വ്യത്യാസം.
And after 3-4 days
ഒരു 3-4 ദിവസം കഴിഞ്ഞ്
if Jesus says well now I'd like to go.
അപ്പോൾ യേശു പറയാണ് ഇനി ഞാൻ പോകട്ടെ.
And he goes away.
യേശു നിങ്ങളുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോകും.
Would you feel sad?
നിങ്ങൾക്ക് യേശു പോയതിൽ സങ്കടം തോന്നുമോ?
Oh, would you heave a sigh of relief and say at last I can be normal again?
അതോ മറിച്ച് ഒരു ദീർഘനിശ്വാസത്തോടെ നിങ്ങൾ പറയുമോ ഒടുവിൽ ഇനിയെങ്കിലും സ്വാഭാവികമായിട്ടൊന്ന് ജീവിക്കാമല്ലോ?
What does that verse mean? Christ is the head, the unseen guest. He's not there, brother, sister. Don't fool yourself.
പ്രിയ സ്നേഹിത, നിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ക്രിസ്തുവാണ് ഈ വീടിന്റെ നായകന്, നിങ്ങളെ തന്നെ ചതിക്കാതെ.
Is he really there?
ക്രിസ്തു വാസ്തവത്തിൽ നിന്റെ വീട്ടിലുണ്ടോ?
He's not.
അവൻ അവിടെ ഇല്ലെന്നുള്ളതാണ് സത്യം.
Many things happen in your home because Jesus is not there.
യേശു അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നിന്റെ വീട്ടിൽ പല കാര്യങ്ങളും നടക്കുന്നത്.
You can pray. You can hear a lot of people pray. Even non-Christian religious people pray.
നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, പക്ഷെ ഒരു കാര്യം മറക്കരുത്, അക്രൈസ്തവരായിരിക്കുന്ന ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്.
Yeah, it's only when I is crucified that Christ can live.
ഞാൻ എന്റെ സ്വയം ക്രൂശിക്കപ്പെടുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് എന്നിൽ ജീവിക്കുവാൻ കഴിയൂ.
How many of you want a satisfying Christian life?
നിങ്ങളിൽ എത്ര പേര് സംതൃപ്തി ഉള്ളതായിരിക്കുന്ന സന്തുഷ്ടമായിരിക്കുന്ന ഒരു കൃത്യജീവിതം ആഗ്രഹിക്കുന്നുണ്ട്.
ജീസസ് ഇൻവൈറ്റ്സ് യു ടുഡേ, കം ആൻഡ് ഡൈ.
അങ്ങനെയുള്ളവരോട് യേശു ഇന്ന് രാത്രിയിൽ പറയുവാനുള്ളത്, കടന്നു വരിക, നിന്റെ സ്വയത്തിന് മരിക്കുക.
ഇറ്റ്സ് നോട്ട് എ പോപ്പുലർ മെസ്സേജ്.
ഇത് വളരെയധികം പേർ ഇഷ്ടപ്പെടുന്ന ഒരു സന്ദേശമല്ല.
If I was seeking popularity, I wouldn't be wasting my time here.
പ്രശസ്തിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നവരിൽ ഇന്ന് രാത്രിയിൽ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് എന്റെ സമയം നഷ്ടമാക്കിയില്ലായിരുന്നു.
When I left my naval job 29 years ago,
29 വർഷങ്ങൾക്ക് മുൻപ് നേവിയിലെ എന്റെ ഉദ്യോഗം ഞാൻ രാജിവെച്ചപ്പോൾ,
I decided I would not preach for money.
ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, പണത്തിന് വേണ്ടി ഞാൻ ദൈവവചനം സംസാരിക്കില്ല.
And I've never done that.
29 വർഷക്കാലം ഒരിക്കൽ പോലും ഞാൻ അത് ചെയ്തിട്ടില്ല.
Actually, if I preach for money, I won't preach the truth.
കാരണം പണം ആഗ്രഹിച്ച് ഞാൻ പ്രസംഗിച്ചാൽ ദൈവത്തിന്റെ മുഴുവൻ സത്യവും ഞാൻ പ്രസംഗിക്കില്ല.
I won't take a collection.
ഞാൻ ഒരിക്കലും ഒരു ധനശേഖരണം സ്തോത്ര കാഴ്ച എടുക്കാറില്ല.
Because I won't be able to tell them the truth.
ഞാൻ എന്നെ കേൾക്കുന്നവരിൽ നിന്ന് ദാനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവരോട് സത്യം പറയുവാൻ എനിക്ക് കഴിയില്ല.
But when I don't take their money, I can tell them the truth.
ഞാൻ അവരുടെ പണം സ്വീകരിക്കാതിരിക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് അവരോട് സത്യം പറയാം.
You cannot follow Jesus if you are not willing to die to yourself.
നിങ്ങളുടെ സ്വയത്തിന് മരിക്കുവാൻ നിങ്ങൾ തയ്യാറല്ല. ഈ ജീവനിലേക്കുള്ള ഇടുങ്ങിയ വഴി കണ്ടെത്തുന്നവർ ഈ ഭൂമിയിൽ തന്നെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ.
If we were interested in numbers, we wouldn't speak all this.
ആളുകളെ കൂട്ടുന്നതിലാണ് താല്പര്യം ആയിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല.
There are many other verses in scripture we can speak about.
ദൈവവചനത്തിലെ മറ്റനേക വാക്യങ്ങളുണ്ട്, വളരെ എളുപ്പത്തിൽ സംസാരിക്കാം.
God says, my God will supply all your need according to his riches in glory by Christ Jesus.
ദൈവവചനത്തിലെ ഇങ്ങനെയുള്ള വാക്യങ്ങൾ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തു തരും, ഇങ്ങനെയുള്ള എത്രയോ വാക്യങ്ങളുണ്ട്.
Do I believe that?
ആ വാക്യം ഞാൻ വിശ്വസിക്കുന്നുണ്ടോ?
I certainly do.
നിശ്ചയമായും ഞാൻ അത് വിശ്വസിക്കുന്നു.
Because he has provided my need.
കാരണം ഇന്നുവരെയുള്ള എന്റെ ജീവിതത്തിന്റെ എല്ലാ ആവശ്യങ്ങളും എന്റെ ദൈവം നിറവേറ്റിയിട്ടുണ്ട്. എന്നാൽ
the Lord says to whom that will be provided.
കർത്താവ് ആർക്കാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
Seek God's kingdom first and his righteousness and all these other things will be added to you.
മുൻപേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ ഇതൊക്കെയും അതിനോട് ചേർത്തുകൊള്ളുമെന്നാണ് കർത്താവ് പറഞ്ഞത്.
ദോസ് ആർ ദി തിങ്സ് ആർ നോട്ട് ദി മെയിൻ തിങ്സ് ഇൻ ലൈഫ്.
ജീവിതത്തിന്റെ മറ്റ് ആവശ്യങ്ങളല്ല ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം.
ഹാവ് യു എവർ കം അക്രോസ് എ വേഴ്സ് ലൈക്ക് ദിസ്? യു നോ ദാറ്റ് ദിസ് ഈസ് സച്ച് എ വേഴ്സ് ദാറ്റ് ജീസസ് സ്പോക്ക് ഇൻ ലൂക്ക് ചാപ്റ്റർ 12.
ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശു സംസാരിച്ച ഈ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
വേഴ്സ് 15.
ലൂക്കോസിന്റെ സുവിശേഷം 12:15 വാക്യം.
ജീസസ് സെഡ് ടു ദം,
യേശു അവരോട് പറഞ്ഞു,
Beware and be on your guard against every form of greed.
സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുക.
Because not even when a man has an abundance does his life consist of his possession.
ഒരുത്തിന് സമൃദ്ധി ഉണ്ടായാലും അവന്റെ വസ്തുവകയല്ല അവന്റെ ജീവന് ആധാരമായിരിക്കുന്നത്.
How many of you believe that your life does not consist of your possessions?
നിങ്ങളുടെ വസ്തുവകൾ നിങ്ങളുടെ സമ്പത്തിനെ ആശ്രയിച്ചല്ല നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നതെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു?
Your life does not consist of your bank account.
നിങ്ങളുടെ ബാങ്ക് അക്കൌണ്ടിലെ ബാലൻസിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ ജീവിതം ഇരിക്കുന്നത്.
ഇറ്റ് ഡസ് നോട്ട് കൺസിസ്റ്റ് ഇൻ വാട്ട് ഓൾ പൊസഷൻസ് യു ഹാവ് ഇൻ യുവർ ഹൗസ്.
നിന്റെ വീട്ടിൽ എന്തൊക്കെ വസ്തുക്കൾ സമ്പത്ത് നിനക്കുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചല്ല നിന്റെ ജീവിതം.
ജീസസ് വാസ് ആൻസറിംഗ് എ ക്വസ്റ്റ്യൻ ഇൻ വേഴ്സ് 13 ടു എ മാൻ ഹു വാണ്ടഡ് ഹിസ് ബ്രദർ ടു ഷെയർ ദ ഫാമിലി ഇൻഹെറിറ്റൻസ് വിത്ത് ഹിം.
പുരുഷാരത്തിലെ ഒരുവൻ തന്റെ സഹോദരനുമായിട്ട് വസ്തുവകൾ പങ്കുവെക്കുവാൻ സഹായിക്കണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് യേശു സംസാരിച്ചത്.
He wanted his share of the property, his share of the gold, his share of the brass vessels and all the other things they had in those days.
ആ കാലത്തുണ്ടായിരുന്ന വസ്തു മാത്രമല്ല ആ വീട്ടിലെ പാത്രങ്ങൾ സ്വർണം എല്ലാത്തിന്റെയും ന്യായമായിരിക്കുന്ന പങ്കിന് വേണ്ടിയാണ് ഈ സഹോദരൻ
വാദിച്ചത്.
യേശുവിനോട് പറഞ്ഞത്, ഈ കാര്യങ്ങളൊക്കെ തീർക്കുവാനായിട്ട് ഞാൻ വന്ന് ഒരിക്കലും നിന്നെ സഹായിക്കില്ല.
He said, a man's life does not consist in what he possesses.
മറിച്ച് യേശു പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ജീവൻ ആധാരമായിരിക്കുന്ന അവന്റെ വസ്തുവകളല്ല എന്നാണ്.
And yet we live in the midst of a Christianity where Christians think that their life does consist of their possessions.
യേശു ഇങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞെങ്കിലും അവരുടെ വസ്തുവകളാണ് അവരുടെ ജീവൻ ആധാരമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ബഹുഭൂരിപക്ഷം ക്രൈസ്തവരുടെ ഇടയിലാണ് നാം ജീവിക്കുന്നത്.
That's why you're unhappy.
അതുകൊണ്ടാണ് നിങ്ങൾ അസന്തുഷ്ടരായിരിക്കുന്നത്.
I was in Dubai 2 2.5 months ago, somebody there invited me for some meetings.
Dubai ulla jana sahodaranmare meetingal ka enne chenichathukonde edaande rendu moonu maasathinu munpu njan Dubai ilayirunnu.
Some of them
avule ulla kelvikara irikkuna vyaktigalodu njan paranja kaaryam ningalodu parayam.
I was saying, do you know what Jesus taught us to pray?
Yan avarodu chodichu endu prarthikkanana Yesu namme padipichathu.
Our Father,
Swargasthapidave, Pidave, Swargasthapidave.
First request.
Onnamathe prarthana.
Let your name be hallowed.
Ninda naamam parishuddhamaakkapadaname.
Not heal my backache or give admission for my children.
Enna naduvinu vedana maatrane enna kunninu medical college admission kittana idonnalla onnamathe prarthana.
Give me a job in the Gulf.
Gulfilekku nalla joli kittane adumalla prarthana.
Hallowed be your name.
Ninda naamam parishuddhamaakkapadaname.
I said, do you know the scripture says in 1 Corinthians 10:31?
Yen avarude choichu 1 Corinthians 10:31 il tiruvadanam ingane parayunu,
whether you eat or drink, whatever you do, do all to the glory of God.
Ningal thinnalum kudichalum endu edalum devathinte mahathinaayittu cheyveen ennaan ezhuthirikkunnu. Ella kaaryangalum angane cheyyam.
Everything in life you must do for the glory of God.
Jeevathil ningal cheyyunna sagala kaaryangalum devanaamathinte mahathinaayittu cheyyanam.
And I asked them,
ഞാൻ അവരോട് പറഞ്ഞു,
ഹൗ മെനി ഓഫ് യു കൻ ഓണസ്റ്റ്ലി സേ ദിസ്,
നിങ്ങൾ എത്ര പേർക്ക് സത്യസന്ധമായിട്ട് ഈ കാര്യം പറയുവാൻ കഴിയും?
ദേ വർ ഓൾ ഇന്ത്യൻസ്,
അവരെല്ലാം ഇന്ത്യക്കാരായിരിക്കുന്ന സഹോദരന്മാരായിരുന്നു.
വെൻ യു വർ ഇൻ ഇന്ത്യ യു ഹാഡ് എ ഗ്രേറ്റ് ഡിസയർ ടു ഗ്ലോറിഫൈ ഗോഡ് ആൻഡ് സോ യു കെയിം ടു ദുബായ്.
ഇന്ത്യയിലായിരുന്ന സമയത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത്യ ഉത്കടമായിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ടായി. അതിന്റെ ഫലമായിട്ട് ദുബായിൽ വന്ന എത്ര പേരുണ്ടെന്ന് ഞാൻ
ചോദിച്ചു. ഓണസ്റ്റ്ലി സേ ദാറ്റ്,
സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് അത് പറയുവാൻ കഴിയുമോ?
I said, no, the preacher will ask you that question, so I might as well ask you that.
Yan paranju ivide ningalodu samsarikkan varunavar ochcha prasangi ee chodyam ningalodu chodikkalla adukondu yan ningalodu chodikkandirikkunnu.
The others all come to collect your money.
Mattullavella ningalde panam shekharikkanaanu varunnu.
I want to save your soul.
Ningalde aathmaakale rakshikkuvan taathirullondaanu yan idu parayunnu.
I don't want your money. God has given me enough for my needs.
Enne aavashyangalkku daivam enikku nalgiyittundu. Enikku ningalde panam aavashyamilla ennu yan
paru. Tell me the truth.
Ennal snehithare ennodu ningal satyam parayanam.
If not,
ഈ ചോദ്യത്തിന് ഉത്തരം മറിച്ചാണെങ്കിൽ
യു ഹാവ് ടു റിപ്പെന്റ്.
നിങ്ങൾക്ക് അതിനെ കുറിച്ച് അനുദിപ്പിക്കേണ്ട
ആവശ്യം,
നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ ക്രമീകരണം വരുത്തേണ്ട ആവശ്യമുണ്ട്.
ഐ വാണ്ട് ടു ഡു എവരിതിങ് ഫോർ യുവർ ഗ്ലോറി.
കർത്താവ്, ഞാൻ ചെയ്യുന്ന എല്ലാം നിന്റെ നാമത്തിന് ചെയ്യണം.
ഇഫ് യുവർ മെയിൻ എയിം ഇൻ ലൈഫ് ഇസ് ടു മേക്ക് മണി, ഐ വാണ്ട് ടു ടെൽ യു മൈ ഫ്രണ്ട്സ്, യു കാനോട്ട് ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്.
എന്റെ ജീവിതത്തിന്റെ പ്രഥമ ലക്ഷ്യം പണമുണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ നിനക്ക് ഒരു യേശുവിന്റെ ശിഷ്യനായിരിക്കുക അസാധ്യമാണ്.
There's nothing wrong with making money.
പണം സമ്പാദിക്കുന്നതിൽ അതിൽ തന്നെ ഒരു തെറ്റുമില്ല.
But if that's your main goal,
നിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം അതാണെങ്കിൽ,
cannot be a disciple of Jesus.
നിനക്ക് യേശുവിന്റെ ഒരു ശിഷ്യനായിരിക്കാൻ കഴിയില്ല.
Because Jesus said in Luke 16,
ലൂക്കോസിന് സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു,
and verse 13,
ലൂക്കോസ് 16-ന്റെ 13-ാം വാക്യം,
you cannot serve God and money, they are two different masters.
നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരേ സമയം സേവിപ്പാൻ കഴിയില്ല, രണ്ട് യജമാനന്മാരാണ്.
യു കൻ ഏൺ മണി,
നിങ്ങൾക്ക് പണം സമ്പാദിക്കാം.
യു കൻ യൂസ് മണി,
നിങ്ങൾക്ക് പണം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം.
ബട്ട് ഇഫ് യു ലവ് ഇറ്റ്,
എന്നാൽ പണത്തെ നിങ്ങൾ സ്നേഹിക്കുക,
യു കനോട്ട് സെർവ് ഗോഡ്.
നിങ്ങൾ പണത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ സേവിക്കുവാൻ കഴിയില്ല.
ജീസസ് യൂസ് മണി,
യേശുവും പണം ഉപയോഗിച്ചവനാണ്.
വെൻ ഹി വാസ് എ കാർപെന്റർ, ഹി ഏൺ മണി.
ഒരു മരപ്പണിക്കാരനായിട്ട് നസരത്തിൽ ജീവിച്ചപ്പോൾ യേശു ജോലി ചെയ്ത് പണം ഉണ്ടാക്കിയവനാണ്.
He lived on earth earning money, using money, but never loving money.
യേശു ഭൂമിയിൽ ജീവിച്ച് പണം സമ്പാദിക്കുകയും പണം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്തവനായിട്ടാണ്. എന്നാൽ ഒരിക്കൽ പോലും പണത്തെ സ്നേഹിക്കുന്നവനായിട്ട് അവൻ ജീവിച്ചില്ല.
That's the truth.
അതാണ് സത്യം.
The Bible says we can use the things of the world, but we must not love the world.
ദൈവത്തിന്റെ വചനം പറയുന്നു, ലോകത്തിലുള്ള ഭൗതിക വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ നാം ലോകത്തെ സ്നേഹിക്കരുത്.
See, these are very searching questions.
ഇത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളറകളെ ശോധന ചെയ്യുന്ന ചോദ്യങ്ങളാണ്.
When this I has died,
എന്റെ ഉള്ളിലെ ഈ സ്വയം മരിച്ചു കഴിയുമ്പോൾ,
in Galatians 6:14,
ഗലാത്യ ലേഖനം 6:14,
it says, I have been crucified to the world, the world's crucified to me.
ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള
സാക്ഷി. മീൻസ് വി ആർ ടു ഹാവ് ആസ് ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ദിസ് വേൾഡ് ആസ് എ ഡെഡ് മാൻ.
ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? ഒരു ക്രൂശിക്കപ്പെട്ട മരിച്ച മനുഷ്യന് ഈ ലോകത്തിന്റെ കാര്യങ്ങളിൽ എന്തുമാത്രം താല്പര്യമുണ്ടോ അത്രയും താല്പര്യമേ നമുക്ക് ഉണ്ടായിരിക്കാൻ പാടുള്ളൂ.
Don't get discouraged.
ഇത് കേട്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്.
That is the happiest life of all.
ലോകത്തിലേക്കും സന്തോഷപ്രദമായിരിക്കുന്ന ജീവിതം അങ്ങനെയുള്ള ഒരു
The happiest man that walked on this earth was Jesus Christ.
ഈ ഭൂമിയുടെ മുഖത്ത് നടന്നിരുന്നവരിൽ ഏറ്റവും സന്തോഷമുള്ളവനായിരുന്നു യേശു ക്രിസ്തു.
And that's because he had absolutely no interest in anything in this world.
ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അശേഷം ഒരു താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് അവൻ ഏറ്റവും സന്തോഷമുള്ളവനായിരുന്നു.
He didn't want to make money.
അവൻ പണം സമ്പാദിക്കാനുള്ളത് അവന്റെ ലക്ഷ്യമായിരുന്നില്ല.
He didn't want honor.
അവൻ ലോകത്തിന്റെ മാനം തേടിയില്ല.
He didn't want anybody's position.
ആരെങ്കിലും നൽകുന്ന സ്ഥാനാധികൾ അവന് വേണ്ടായിരുന്നു.
On the last day of his life, he was there washing people's feet.
തന്റെ ജീവിതത്തിന്റെ അന്ത്യനാളിൽ അവൻ ശിഷ്യന്മാരുടെ കാലുകഴുകിയായിരുന്നു.
That was his life, a servant.
ഒരു ദാസന്റെ ജീവിതമായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ചുരുക്കം.
He never said, admire me. He said, follow me.
എന്നെ പുകഴ്ത്തി എന്നവൻ ഒരിക്കൽ പോലും പറഞ്ഞില്ല. എന്നെ അനുഗമിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത്.
Do what I did.
ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്.
Our calling brothers and sisters to follow Jesus.
സഹോദരി സഹോദരന്മാരെ, യേശുവിനെ അനുഗമിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളി.
To die to our reputation.
നമ്മുടെ മാനത്തിന് മരിച്ചവരായി തീരണം.
To our human reaction to the way people treat us.
മറ്റുള്ളവർ നമ്മെ നമ്മോട് പെരുമാറുന്നത് കാര്യത്തില് മാനുഷികമായിരിക്കുന്ന പ്രതികരണത്തിൽ നിന്ന്
രക്ഷപ്പെടുകയെന്നുള്ളത്
മനുഷ്യന്റെ പ്രശംസയ്ക്ക് മരിച്ചവരായി തീരണം.
That's how God wants us to die. That's the meaning of taking up the cross every day.
ക്രൂശ് ദിനംതോറും എടുക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. അങ്ങനെ മരിക്കണമെന്നാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
I'm telling you things which some of you may have never heard in your life.
ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ ചിലത് കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട്
പറയുന്നത്.
ഇതെല്ലാം തിരുവചനത്തിലെ ബൈബിളിൽ ഉള്ള കാര്യങ്ങളാണ്.
But your preachers won't preach them to you because they are not living that same life themselves.
നിങ്ങളുടെ സഭകളിലെ പ്രസംഗികൾ നിങ്ങളോട് ഇത് പറയുകയില്ല. കാരണം അവർക്ക് ആ നിലയിലുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, അവർ ജീവിക്കുന്നില്ല.
And the second reason they don't preach it is because the congregation will become less.
അവരങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാത്തതിന്റെ രണ്ടാമത്തെ കാരണം ഈ കാര്യങ്ങൾ സത്യമായിട്ട് പറഞ്ഞാൽ സഭയിലെ ആളുകളുടെ എണ്ണം കുറയും.
Do you know why the name of Jesus Christ is dishonored in India?
ഇന്ത്യയിൽ യേശുക്രിസ്തുവിന്റെ നാമം അപമാനിക്കപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ?
I traveled the length and breadth of this country and I know.
ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും അനേക തവണ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിന്റെ രഹസ്യം എനിക്ക് മനസ്സിലായി.
It's not because of the heathen non-Christian people.
അക്രൈസ്തവരായിരിക്കുന്ന ജാതികളായിരിക്കുന്ന ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് ആളുകൾ മുഖാന്തരമല്ല യേശുവിന്റെ നാമം
അപമാനിക്കുന്നത്.
ക്രിസ്ത്യാനികളെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്നവരുടെ ജീവിതമാണ് ദൈവനാമം അപമാനിക്കപ്പെടുവാൻ.
The name of God, the name of Jesus is blasphemed among the heathen because of the way Christians live in our country.
നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികൾ ജീവിക്കുന്ന വിധം കൊണ്ടാണ് ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നത്.
They speak evil of each other.
അവർ തമ്മിൽ ദൂഷണം പറയുന്നു.
They cheat their lives.
അവർ തമ്മിൽ വഞ്ചിക്കുകയും കള്ളം
പറയുന്നു.
അവർ ദ്രവ്യാഗ്രഹികളായിരിക്കുന്നു.
Many, many things like that.
അതുപോലുള്ള അനേക കാര്യങ്ങളിൽ മുഴുകിയിരിക്കുന്നു.
We have brought dishonor upon the Lord's name.
നാം കർത്താവിന്റെ നാമത്തിന് അപമാനം വരുത്തിയിരിക്കുന്നു.
And if you really love the Lord,
നിങ്ങൾ യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ,
weigh down our hearts with grief. Say, Lord, forgive us. We have dishonored your name in this country.
നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ ഈ കാര്യം നമ്മുടെ ഹൃദയത്തെ ദുഃഖം കൊണ്ട് താഴ്ത്തിക്കളയുകയും ഞങ്ങൾ ഈ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം ഹൃദയത്തിൽ നിന്ന് കരയുകയും
ചെയ്യും.
ഞാൻ അനേക തവണ
I don't want to blame everybody else. I say, Lord, I have also dishonored your name.
ഞാൻ മറ്റുള്ളവരെ കുറ്റം പറയുവാനല്ല ആഗ്രഹിക്കുന്നത്. ഞാനും പരമാത്മാവിനുള്ള കർത്താവേ, ഞാൻ നിന്റെ നാമം,
Lord, I don't want to do it anymore. To the best of my ability, I want to honor your name for the rest of my life.
കർത്താവേ, എനിക്ക് കഴിയുന്നിടത്തോളം എന്ന് പ്രാർത്ഥിക്കത്തോളം എന്റെ ഇനിയുള്ള ജീവിതകാലം നിന്റെ നാമം മഹത്വപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം.
Most heathen people in this country, educated people, think that to be a Christian is to be linked up to some Western country.
ഈ രാജ്യത്തെ ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിരിക്കുന്ന അക്രൈസ്തവരായിരിക്കുന്ന അനേകരുടെ ധാരണ എന്താണെന്നറിയാമോ? ഒരു ക്രിസ്ത്യാനി ആകെ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഏതെങ്കിലും ധനസമ്പാദനത്തിലുള്ള ഏതെങ്കിലും പ്രസ്ഥാനവുമായി
എന്നുള്ളതാണ്.
വിദേശത്തേക്ക് ഒരു സൗജന്യ യാത്ര
തരപ്പെടുത്തും
വെളിയിൽ നിന്ന് എന്തെങ്കിലും പണത്തിന്റെ ഒരു വഴി
ഉണ്ടാകും.
ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജോ ഒരു ഒരു ഓർഫനേജോ ഒരു അനാഥശാലയോ തുടങ്ങിയിട്ട് ഡോളർ വരുത്താനുള്ള മാർഗമായിട്ടാണ് ക്രിസ്തീയ മാർഗത്തെ ഇന്ത്യക്കാർ. വിദ്യാസമ്പന്നരായിരിക്കുന്ന അനേക ക്രൈസ്തവർ ഇന്ത്യയിൽ അങ്ങനെ ഭരിച്ചിരിക്കുന്നു. അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളാകേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾക്ക് പണമുണ്ട്, ഞങ്ങൾക്ക് അമേരിക്കൻ ഡോളറിന്റെ ആവശ്യമില്ല.
Tremendous disgrace that's come upon the Lord's name.
കർത്താവിന്റെ നാമത്തിൽ ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾ മുഖാന്തരം വലിയ വലിയ അപമാനം.
Every Christian denomination, when they have a conference, they have to get somebody from the West for the conference to be accepted.
ഏത് ക്രിസ്തീയ സഭയും വിഭാഗവും ഏതെങ്കിലും ഒരു മഹാസമ്മേളനം നടത്തുമ്പോൾ പാശ്ചാത്യ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു
പ്രസംഗിയായിട്ടുള്ളൂ. Every denomination.
അത് ഏതെങ്കിലും ഒരു സഭയുടെ കാര്യമല്ല,
എല്ലാ ഇമേജ് വി ആർ പ്രസന്റിംഗ് ഇൻ ദിസ് കൺട്രി.
ഈ രാജ്യത്തിന്, ജാതികൾ നിറഞ്ഞ ഇന്ത്യക്ക് നാം കൊടുക്കുന്ന ക്രിസ്ത്യാനിത്വത്തെ കുറിച്ചുള്ള ചിത്രം ഇതാണ്.
വി കാനോട്ട് പ്രീച്ച് ക്രൈസ്റ്റ് വിതൗട്ട് സംബഡി ഫ്രം ദ വെസ്റ്റ്.
പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്ന് ആരെങ്കിലും ഇല്ലാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ നമുക്ക് കഴിയില്ല.
വി കാനോട്ട് ഡു ഗോഡ്സ് വർക്ക് ഹിയർ വിതൗട്ട് വെസ്റ്റേൺ മണി.
പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നുള്ള പണമില്ലാതെ ഇവിടെ ക്രിസ്തീയ വേല ചെയ്യുവാൻ നമുക്ക് കഴിയില്ല.
വാട്ട് എ ഷെയിം.
എത്ര ലജ്ജാകരമായ കാര്യം.
Yeah, we have to stand against these things.
ഈ സത്യങ്ങളെ നാം അഭിമുഖീകരിച്ച് മതിയാകും.
Stand against Western money and Western domination.
പടിഞ്ഞാറൻ പണത്തിനും പടിഞ്ഞാറൻ മേൽക്കോയ്മയ്ക്കുമെതിരെ ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഒരു
നിലപാടെടുക്കേണ്ടത്.
ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് അക്രൈസ്തവർക്ക് ഈ സത്യം കാണുവാൻ കഴിയണം, യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നാണ് വന്നത്, അമേരിക്കയിൽ നിന്നല്ല.
We have to die, brothers and sisters.
ee karyam namukku kariyanamengile nammude swayathinu nam marichu.
Die to the way we have lived seeking our own interests.
Nammude sonda daathinu venneshichu kanja naalugalil nam jeevicha aa margathine nam marikkanam.
Where my reputation doesn't mean anything to me, but the name of Jesus Christ means everything.
Enna sonda per enikku oru vishayamayi theeradavannam yesu christuvinte naamam enikku ellamayi theeruna oru anubhavathilekku varanam.
How do I know whether I've died?
Yaan enna swayathinu marichu ennu enikku engane ariyan kazhiyum?
Supposing there's a dead body lying here.
Oru shavashareeram ivide kidakkiyaanennu vicharikkuka.
And I look around down at him and say, you're a useless fellow.
Ee shavashareete nokkittu njan parayana, nee oru kaashinu kollatha manushan.
You're good for nothing.
Nee onninum kollathavana.
If he gets a bit disturbed, you know he's not dead.
Ee vaakkal kette ee shavashareerathinu alpam aswasthatha undaagayaanengil avar anakkam vekkaanengil namukku ariyaa nischayamayittum aa manushan marichittilla.
Or the other way, if I think, oh, you're a handsome chap, you're pretty good looking, and he straightens up a bit, then you know he's not dead.
Ha marichidagana shavashirathode njan parayana mariche nalla sundaranayirikkunu endoru bhangiyana ennokke paranjale onnu aa karyathile onnu santoshikkunna manobhavam mukhathu kandal namukku ariya marichittilla.
A dead man is not interested in his reputation.
Maricha vyakti അവന്റെ പേരിനെ കുറിച്ച് ചിന്തയെ ഉള്ളവനല്ല.
Whether you call Jesus a prophet or a devil, it was all the same to him.
യേശുവിനെ സമയത്തോളം പ്രവാചകനെന്നോ ഒരു പിശാചെന്നോ അവനെ വിളിച്ചാലും അവനെ വ്യത്യാസമൊന്നുമില്ലായിരുന്നു.
And I said, Lord, I want to follow you.
ഞാൻ പറയാറുണ്ട്, കർത്താവേ എനിക്ക് നിന്നെ ഈ മാർഗത്തിൽ
പിന്തുടരാൻ. And I said, Lord, whether people call me a prophet or a devil, it shouldn't make any difference to me.
കർത്താവേ എന്നെ ജനം ഒരു പ്രവാചകനെന്നോ മറിച്ച് പിശാചെന്നോ വിളിച്ചാലും എന്റെ ഹൃദയത്തിൽ വ്യത്യാസം ഉണ്ടാകരുത്.
Then I know I'm dead.
അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് മരിച്ചു എന്ന് എനിക്കറിയാം.
Shouldn't even be a flutter in my heart.
അങ്ങനെ ഏത് തരത്തിൽ പറഞ്ഞാലും എന്റെ ഉള്ളിൽ ഒരു നേരിയ ചലനം പോലും ഉണ്ടാക്കരുത്.
In the beginning, we don't get there so quickly.
തുടക്കത്തിൽ ആ ഒരു അവസ്ഥയിലേക്ക് നാം വേഗത്തിൽ എത്തിച്ചേരുന്നില്ല.
But you know, crucifixion is a slow death.
നിങ്ങൾക്കറിയാമോ, ക്രൂശീകരണത്തിലൂടെയുള്ള മരണം വളരെ സാവധാനത്തിലുള്ള മരണമാണ്.
We are crucified and it takes time and time and time and finally we die.
ക്രൂശിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം മണിക്കൂറുകളെടുക്കും, ദീർഘസമയത്തിന് ശേഷമാണ്
മരിക്കുന്നത്.
ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുക എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്റെ മനസ്സ് വെച്ച് കഴിയുമ്പോൾ,
ആ
വഴിയെ പോകുവാനായിട്ട് ഞാൻ മനസ്സുറപ്പിച്ച് കഴിയുമ്പോൾ,
ഐ മേ ഫൈൻഡ് സം സിറ്റുവേഷൻ വേർ ഐ ഡിഡ് ഗെറ്റ് എ ലിറ്റിൽ ഫ്ലക്കർ ഇൻ മൈ ഹാർട്ട് വെൻ സംബഡി ക്രിട്ടിസൈസ് മീ ഓർ പ്രൈസ് മീ.
എന്നെ ആരെങ്കിലും ചില സാഹചര്യങ്ങൾ പ്രശംസിക്കുകയോ എന്നെ കുറ്റം പറയുകയോ ചെയ്തപ്പോൾ എന്റെ ഉള്ളിൽ ചലനം ഉണ്ടാകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്.
Lord, I'm not going to come down from the cross.
കർത്താവേ ഞാൻ ക്രൂശിക്കപ്പെട്ടവനാണ്, ഞാൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ പോകുന്നില്ല. വേറൊരു ദിവസവും ഞാൻ ഈ മേഖലയിൽ പരീക്ഷിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ ഞാൻ പരീക്ഷിക്കപ്പെടുന്നു. ക്രൂശത്തിന്റെ കിടക്കുവാൻ ഞാൻ തീരുമാനിക്കുന്ന പക്ഷം അനേക ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം കണ്ടെത്തും, ഞാൻ മരിച്ചിരിക്കുന്നു, എന്റെ ഉള്ളിൽ അതിനൊരു ചെറിയ പ്രതികരണം പോലും ഉണ്ടാക്കുവാൻ കഴിയില്ല.
ആ മേഖലയില്
ക്രൈസ്റ്റ്
ലിവ്സ്.
ക്രിസ്തുവായിരിക്കും എന്നിൽ ജീവിക്കുന്നത്.
But that's not the only area we are tempted.
എന്നാൽ മനുഷ്യന്റെ പ്രശംസയ്ക്കോ മനുഷ്യന്റെ വിമർശനമോ ഈ മേഖല മാത്രമല്ല നാം
പരീക്ഷിക്കപ്പെടുന്നത്.
അനേക മേഖലകളിൽ നാം പരീക്ഷിക്കപ്പെടുന്നു.
That's why I have to die every day.
അതുകൊണ്ടാണ് നാൾതോറും ക്രൂശെടുത്ത് മരിക്കേണ്ട ആവശ്യം.
Every aspect of self goes to death.
സ്വയത്തിന്റെ എല്ലാ മേഖലകളും മരണത്തിലേക്ക് പോകുന്ന ആവശ്യമുണ്ട്.
And Christ lives.
ക്രിസ്തു മുഴുവനായിട്ടും ഉള്ളിൽ ജീവിക്കുന്നു.
Can you imagine a home where both husband and wife are crucified with Christ?
ഭർത്താവും ഭാര്യയും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ ഭവനത്തെ കുറിച്ച് നിങ്ങൾക്ക് ഭാവന ചെയ്യുവാൻ കഴിയുമോ?
It will be heaven on earth.
അങ്ങനെയുള്ള ഒരു ഭവനം ഭൂമിയിലെ സ്വർഗമായിരിക്കും.
Instead of the hell that you find in many Christian homes.
അനേക ക്രിസ്തീയ ഭവനങ്ങൾ നിങ്ങൾ കാണുന്ന നരകത്തിന് പകരം രണ്ടുപേരും ക്രൂശിക്കപ്പെട്ടവരാണെങ്കിൽ ഭൂമിയിലെ സ്വർഗമായിരിക്കും.
This is the secret.
ഈ സന്തോഷമുള്ള ജീവിതത്തിന്റെ രഹസ്യം ഇതാ.
The Bible says the god of this world, the devil, has blinded the minds of people so that they don't see this gospel.
ദൈവത്തിന്റെ വചനം പറയുന്നു, യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള തേജസ്സിന്റെ സുവിശേഷം അറിയാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവമാകുന്ന പ്രഭു അനേകരുടെ ഹൃദയം കുരുടാക്കിയിരിക്കുന്നു.
From many unbelievers he has hidden the fact that Christ died for their sins.
അനേക അവിശ്വാസികളിൽ നിന്ന് അവരുടെ പാപത്തിന് വേണ്ടി യേശു മരിച്ചെന്നുള്ള കാര്യം.
And from many believers he has hidden the fact that they were also crucified with Christ.
വിശ്വാസികളായ അനേകരിൽ നിന്നും പിശാച് മറച്ചു വെച്ചിരിക്കുന്ന സത്യം, അവരും ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരുന്നു എന്നുള്ളത്.
Those of you who are really serious about a glorious life in Christ,
ക്രിസ്തുവിലുള്ള മഹത്വപൂർണമായിരിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുന്ന നിങ്ങളോട് ഞാൻ,
I want to invite you to start praying from today.
ഇന്ന് രാത്രി മുതൽ ഇവണ്ണം പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഒരു പ്രാർത്ഥന.
Oh God, open my eyes to see what it means to be crucified with Christ.
ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് യഥാർത്ഥമായിട്ട് കാണുവാൻ എന്റെ ഹൃദയ കണ്ണുകളെ തുറക്കണം.
Not the theory of it, Lord, but the reality.
ആ കാര്യത്തിന്റെ ശാസ്ത്രമല്ല, അതിന്റെ യാഥാർത്ഥ്യം
അറിയുവാനായിട്ട് ഞാനല്ല
ഇനിമേൽ ക്രിസ്തു അത്രേനിൽ ജീവിക്കുന്നു എന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താണെന്ന് എന്നെ മനസ്സിലാക്കണമേ, എന്റെ കണ്ണുകളെ തുറക്കണമേ.
ഓപ്പൺ മൈ ഐസ് ലോർഡ് ദാറ്റ് ഐ മേ നോ വാട്ട് ഇറ്റ് മീൻസ് നോട്ട് ജസ്റ്റ് ടു ബിലീവ് ഇൻ ജീസസ് ബട്ട് ടു ഫോളോ ജീസസ്.
യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല, അവനെ ക്രൂശെടുക്കുന്ന മാർഗത്തിൽ അനുഗമിക്കുക എന്നുള്ളത് എന്താണെന്ന് അറിയുവാൻ എന്റെ ഹൃദയ കണ്ണുകളെ തുറക്കണമേ കർത്താവേ.
If you have known what it is to believe in Jesus, you got one eye open.
യേശു വിശ്വസിക്കുക എന്നുള്ള കാര്യം നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ഒരു കണ്ണ് തുറക്കപ്പെട്ടവനാണ്.
When you learn what it is to follow Jesus, you get the other eye open.
യേശുവിനെ പിൻപറ്റുക, അവനെ അനുഗമിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിന്റെ രണ്ടാമത്തെ കണ്ണും തുറക്കപ്പെടും.
When we talk about following Jesus, immediately the devil comes along and says, oh, we can't do that, he was God.
യേശുവിനെ അനുഗമിക്കുന്ന കാര്യം നാം പറയുമ്പോൾ പിശാച് വേഗത്തിൽ നമ്മോട് വന്ന് പറയും അത് അസാധ്യമായ കാര്യമാണ്, കാരണം യേശു ദൈവപുത്രനായിരുന്നു.
Yes, he was God.
അവൻ ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു, സത്യമാണ്.
No doubt about that, because people worshipped him when he was on earth and he accepted that worship.
അവൻ ദൈവമായിരുന്നു എന്ന സംശയമില്ല, കാരണം ഭൂമിയിലായിരുന്നപ്പോൾ അനേകർ അവനെ ആരാധിച്ചു വണങ്ങി അവൻ അത് സ്വീകരിച്ചു എന്നുള്ളത് തന്നെ അതിന് തെളിവാണ്.
Not even an angel can accept worship.
ദൈവത്തിന്റെ ദൂതന്മാരിൽ ഒരു വ്യക്തിക്ക് പോലും ആരാധന സ്വീകരിക്കുവാൻ അവകാശം. എന്നാൽ
although he was God, he never used that power when he fought against the devil and against temptation.
പിശാചിനോടും മോഹങ്ങളോടും പോരാടിയ സമയത്ത് ദൈവികമായിരിക്കുന്ന ശക്തി ഉപയോഗിച്ചല്ല യേശു ഈ ഭൂമിയിൽ ജീവിച്ചത്.
Says in Hebrews 4:15,
എബ്രായലേഖനം 4:15 പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു,
Jesus Christ was tempted in all points like we are.
അവിടെ നാം വായിക്കുന്നത് എല്ലാ മേഖലകളിലും യേശു നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്നാണ്.
Not like God is.
ദൈവത്തെ പോലെ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്.
Like we are.
നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു
എന്നാണ്. God cannot be tempted.
ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തെ പരീക്ഷിക്കുക അസാധ്യം.
Very clearly written in James 1.
യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കാൻ സാധ്യമല്ല.
Jesus was tempted.
എന്നാൽ യേശു പരീക്ഷിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നു.
Which means that even though he was God, he gave up those privileges.
തന്റെ ദൈവമായിരുന്നെങ്കിലും തന്റെ ദൈവത്വത്തിലുള്ളതായിരിക്കുന്ന പദവികളെ അവകാശങ്ങളെ മാറ്റിവെച്ചിട്ടാണ് യേശു ഭൂമിയിൽ ജനമെടുത്തു വന്നത്.
We must understand this.
ഈ കാര്യം നമുക്ക്,
otherwise we'll never be able to follow him.
ഈ കാര്യം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് അവനെ സത്യമായിട്ടും പിൻഗമിക്കുവാൻ.
Hebrews 2:17.
എബ്രായലേഖനം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം.
Says he was made in all things. He had to be made in all things like his brethren.
അവിടെ വായിക്കുന്നത് സകലത്തിലും യേശു തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരേണ്ടത്
ആവശ്യമാണ്.
തന്റെ സഹോദരന്മാരോട് തുല്യനായി
തീരേണ്ടത്.
നമ്മുടെ ജീവിതം നാം കർത്താവിന് വേണ്ടി കൊടുത്തെങ്കിൽ നാം ആണ് യേശുക്രിസ്തുവിന്റെ സഹോദരന്മാർ.
Jesus once looked around at his disciples and said, "Who are my brothers? Those who hear the word of God and do it."
തന്റെ ചുറ്റുപാടും ഇരുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു പറഞ്ഞു, ആരാണ് എന്റെ സഹോദരന്മാർ? എന്റെ വാക്ക് കേട്ട് എന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്റെ സഹോദരൻ.
Everybody here who wants to hear the word of God and obey it is a brother of Jesus.
ദൈവത്തിന്റെ വചനം കേട്ട് അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇന്ന് രാത്രി ഇവിടെയുള്ള എല്ലാവരും യേശുവിന്റെ സഹോദരന്മാരാണ്.
Including the sisters.
സഹോദരിമാരാണ്.
He was made like us.
യേശു നമ്മെ പോലെ സഹോദരന്മാരെ പോലെ ആയി.
Then only he could be an example for us.
അങ്ങനെ ആയി തീർന്നെങ്കിൽ മാത്രമേ അവൻ നമുക്കൊരു മാതൃകയായി തീരൂ.
If there's a little group of ants here who might want to communicate some very important message to.
ഈ തറയിലെ ഒരു കൂട്ടം ഉറുമ്പുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ ഉറുമ്പുകളോട് ഒരു സന്ദേശം അറിയിക്കാം.
I can never communicate them to them as I am.
ഇപ്പോൾ ഞാനായിരിക്കുന്ന മനുഷ്യനായിരിക്കുന്ന ഈ അവസ്ഥയിൽ എനിക്ക് ഉറുമ്പുകളോട് കാര്യങ്ങൾ സംസാരിക്കുവാൻ മനസ്സിലാക്കാൻ കഴിയില്ല. ഉറുമ്പുകൾ എന്നെ കാണുമ്പോഴേ ഭയപ്പെടും.
I have to become an ant like them.
എനിക്ക് ഉറുമ്പുകളുമായിട്ട് ആശയവിനിമയം നടത്തണമെന്ന് വരികയില് ഞാനും ഒരു ഉറുമ്പായിട്ട് തീരും.
I have to take the body of an ant, the brain of an ant, the desires of an ant and come down and become an ant.
ഒരു ഉറുമ്പിന്റെ ശരീരവും ഒരു ഉറുമ്പിന്റെ തലച്ചോറും ഒരു ഉറുമ്പിന്റെ മോഹങ്ങളും ഇച്ഛകളും ഉള്ള ഒരു വ്യക്തിയായിട്ട് തീരണം.
Then I can say to that ant, follow me.
അങ്ങനെ ആയി തീർന്നതിന് ശേഷം എനിക്ക് ആ ഉറുമ്പിനോട് പറയാം, എന്നെ അനുഗമിക്കുക.
The one living inside that ant's body will still be Zakunin.
ആ ഉറുമ്പിന്റെ ആ ശരീരത്തിലെ തലച്ചോറോട് ജീവിക്കുന്ന ആ വ്യക്തി അപ്പോഴും സാക്കുനൻ തന്നെയായിരിക്കും.
That is how Jesus came.
അങ്ങനെയാണ് യേശു ഭൂമിയിൽ വന്നത്.
With all our limitations.
നമ്മുടെ സകല പരിമിതികളും ഏറ്റുകൊണ്ടവനായിട്ട്.
He was still God, but with all our limitations when he came to earth.
അവൻ ദൈവമായി ഇരിക്കെ തന്നെ അവൻ നമ്മെ പോലെ പരിമിതികളുള്ളവനായിട്ട്.
He never had those privileges when he came in our form.
തന്റെ ദൈവികമായിരിക്കുന്ന അവകാശങ്ങളും പദവികളും ഉള്ളവനായിട്ടല്ല നമ്മെ പോലെ അവൻ ഭൂമിയിൽ.
Tempted exactly like us.
നമ്മെ പോലെ തന്നെ അവൻ ഭൂമിയിലായിരുന്നപ്പോൾ പരീക്ഷിക്കപ്പെട്ടു.
The Bible says he came in our flesh.
ദൈവവചനം പറയുന്നു അവൻ നമ്മുടെ ജഡത്തിൽ ഭൂമിയിൽ വന്നു.
He was tempted like us.
അവൻ നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു.
He felt the pull of temptation.
ആ പരീക്ഷയുടെ ശക്തമായിരിക്കുന്ന സമ്മർദ്ദം അവൻ അനുഭവിച്ചു. അവൻ പ്രാർത്ഥിച്ചു.
You remember in Gethsemane? Peter, James and John.
പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും സഹായത്തിനായിട്ട് വിളിച്ചു.
He said, pray that you don't enter into temptation.
അവരോട് ഗുരു പറഞ്ഞത് പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും.
He didn't say, well, you pray. Of course, I don't need to pray because I'm all right.
യേശു പറഞ്ഞത് ഇങ്ങനെയല്ല, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എനിക്ക് അങ്ങനെയുള്ള യാതൊരു പ്രശ്നവുമില്ല.
I'm not like you, you see. I'm not tempted like you.
നിങ്ങളെ പോലെയുള്ള പരീക്ഷയൊന്നും എനിക്ക് വരികയില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചോ, എനിക്ക് പ്രാർത്ഥിക്കേണ്ട
ആവശ്യമില്ലെന്നല്ല.
രണ്ടു മണിക്കൂർ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ രണ്ടു മണിക്കൂർ ഒന്ന് വിശ്രമിക്കട്ടെന്നല്ലേ യേശു
പറഞ്ഞു.
പരീക്ഷ അകപ്പെടാതിരിക്കാൻ
നിങ്ങൾ
പരീക്ഷയിൽ വീണ്ടും പോകും, പ്രാർത്ഥിക്കേണ്ട
ആവശ്യമില്ല.
തന്നെത്താൻ ചെയ്യാത്ത ഒരു കൽപ്പനയും യേശു ആർക്കും ഒരു നാളും നൽകിയിട്ടില്ല.
We were taught in the military that we must never tell a soldier to do something which we as the officers are afraid to do ourselves.
മിലിറ്ററിയിലായിരുന്ന സമയത്ത് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ഓഫീസർമാർ ചെയ്യാത്ത ഒരു ഒറ്റ കാര്യവും പട്ടാളക്കാർ ചെയ്യാനായിട്ട് പറയരുത്.
And Jesus is the captain of our salvation.
യേശുവാണ് നമ്മുടെ രക്ഷാനായകൻ.
He would never tell us to do something he never did himself.
താൻ തന്നെ ചെയ്യാത്ത ഒരു കാര്യവും നമ്മോട് ചെയ്യുവാൻ അങ്ങനെ അവനെ അനുഗമിക്കുവാൻ അവൻ പറയുന്നു. അവൻ പ്രാർത്ഥിച്ചു.
They slept.
അവരെ ഉറങ്ങി.
In a few hours,
ചില മണിക്കൂറുകൾ
കഴിഞ്ഞു, temptation came.
പരീക്ഷ വന്നു.
The soldiers, the Roman soldiers,
റോമൻ പടയാളികൾ അവന്റെ നേരെ വന്നു.
And Peter, who was sleeping, took out his sword and fell in the moment of temptation. Cut off somebody's ear.
പ്രാർത്ഥിക്കാതെ ഉറങ്ങിയ ആ പത്രോസ് വാളുറയിൽ നിന്നെടുത്ത് സേവകന്റെ ദാസന്റെ കാല് അറുത്തു കളഞ്ഞു.
The moment of temptation, he fell.
പരീക്ഷയുടെ സന്ദർഭത്തിൽ
യേശു
എന്താണ് അവിടെ വീഴാഞ്ഞത്?
You say because he was God.
അവൻ ദൈവമായതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്.
I say no, because he prayed.
കാരണം ഞാൻ പറയും, അവൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പറയും.
He healed that ear.
അവന് ആ ദാസന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി.
He forgave.
അവൻ ക്ഷമിച്ചു.
He loved his enemies.
അവൻ തന്റെ ശത്രുവിനെ.
He blessed those who cursed him.
അവനെ ശപിച്ചവരെ അവൻ അനുഗ്രഹിച്ചു.
He was an overcomer.
അവൻ ഒരു ജയാളിയായി.
He says to us, follow me.
ജയാളിയായി അവൻ നമ്മോട് പറയുന്നു, എന്നെ അനുഗമിക്കുക.
This is the life God calls all of us to.
നമ്മെല്ലാവരെയും ദൈവം വിളിക്കുന്ന ജീവിതം ഇവണ്ണമുള്ള.
This is why God fills us with the Holy Spirit.
ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിനായിട്ടാണ് നമ്മുടെ പരിശുദ്ധാത്മാവ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്.
So that we can follow Jesus in this wonderful life.
അത്ഭുതകരമായിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് യേശുവിനെ പിൻപറ്റുവാൻ കഴിയും അതിനായിട്ടാണ്.
Because we can forgive everyone who hurt us.
നമ്മെ വേദനിപ്പിക്കുന്ന സകലരോടും ക്ഷമിക്കുവാൻ നമുക്ക്.
Love all our enemies.
നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമുക്ക്.
Bless all those who curse us.
നമ്മെ ശപിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിപ്പാൻ.
Do good to all those who do evil to us.
നമ്മോട് തിന്മ ചെയ്യുന്ന എല്ലാവർക്കും നന്മ ചെയ്യുക സാധ്യം.
Pray for all those who persecute us.
നമ്മെ ഉപദ്രവിക്കുന്ന സകലർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കഴിയും.
What a life. What a fantastic life.
എന്തൊരു ജീവിതമാണ്.
How many people are interested in such a life?
അങ്ങനെയുള്ള ഒരു ജീവിതത്തിനായിട്ട് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്?
If you really see the glory of it, you'll be as excited as a worldly man who heard that he won the lottery ticket.
ആ ഈ ജീവിതത്തിന്റെ അനുഗ്രഹവും തേജസ്സും നിങ്ങൾ കാണുവാൻ കഴിഞ്ഞാൽ ലോട്ടറി അടിച്ച ലോകത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാകുന്നതിലും വലിയ സന്തോഷം ഇന്ന് രാത്രി നിങ്ങൾക്കുണ്ട്.
I don't believe that a man who's got a 10 lakh lottery ticket can be happier than me.
10 ലക്ഷത്തിന്റെ ഒരു ലോട്ടറി കിട്ടിയ ഒരു മനുഷ്യന് പോലും എന്നേക്കാൾ സന്തോഷമുള്ളവനായിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയാം.
I don't even buy lottery tickets. I'm not interested in that.
ലോട്ടറിയിൽ എനിക്ക് താല്പര്യമില്ല. ഞാൻ ലോട്ടറി ടിക്കറ്റ് വാങ്ങിക്കാറുമില്ല.
Because I don't want to make 10 lakh people disappointed and then collect their money.
10 ലക്ഷം പേരെ നിരാശരാക്കിയിട്ട് അവരുടെ പണം എന്റെ കീശയിൽ ഇടാൻ എനിക്ക്
ലോട്ടറി. Everybody pays 1 rupee, 10 lakh people get disappointed, one man gets it all.
ലോട്ടറി എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാവരും ചേർന്ന് ഓരോ രൂപ മുടക്കിയിട്ട് 10 ലക്ഷം പേരെ നിരാശരാക്കിയിട്ട് ഒരുത്തന്റെ പോക്കറ്റിൽ 10 ലക്ഷം രൂപ.
Jesus has called me to go on making 10 lakh people happy, not make them sad that I got their money.
യേശു എന്നെ വിളിച്ചിരിക്കുന്നത് 10 ലക്ഷം പേരെ സന്തോഷമുള്ളവരാക്കാനാണ്, അവരെ നിരാശപ്പെടുത്താൻ.
That's why I never buy a lottery ticket.
അതുകൊണ്ടാണ് ഞാൻ ലോട്ടറി ടിക്കറ്റ് ഒരിക്കലും വാങ്ങാത്തത്.
You can't buy a lottery ticket if you want to follow Jesus.
യേശുവിനെ നിങ്ങൾ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങുകയില്ല.
Some Christians are so foolish they even pray that they'll win the lottery.
ചില ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരമായ കാര്യം അത്ര പോഷത്വമാണ് കാണിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ട് ലോട്ടറി അടിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനികളുണ്ട്.
Can you imagine what blindness, what a Jesus they are following.
എത്ര ആത്മീയ അന്ധതയാണ്. ഏത് തരത്തിലുള്ള ഒരു യേശുവിനെയാണ് അങ്ങനെയുള്ളവർ അനുഗമിക്കുന്നത്.
Jesus would not even help a man to get his share of the family inheritance. Now he is supposed to help you to win a lottery ticket.
ന്യായമായിട്ട് കിട്ടേണ്ട പിതൃസ്വത്തിന്റെ വിഹിതം കിട്ടാൻ ഒരു വ്യക്തിയെ സഹായിക്കാൻ യേശുവിന് മനസ്സിലായിരുന്നു. പിന്നെയാണോ അവനൊരു ലോട്ടറി കിട്ടാനായിട്ട് നിന്നെ സഹായിക്കാൻ.
It is all another Jesus.
ഇതെല്ലാം മറ്റൊരു യേശു.
If you really want to be happy,
യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷം വേണോ?
Your problem is not your lack of money.
പണമില്ലെന്നുള്ളതല്ല നിന്റെ പ്രശ്നം.
I have read enough stories of great film stars, millionaires who committed suicide.
ആത്മഹത്യ ചെയ്ത ധനാഢ്യരായിരിക്കുന്ന കോടീശ്വരന്മാരായിരിക്കുന്ന സിനിമാ നടന്മാരെ കുറിച്ച് നടികളെ കുറിച്ച്
അൺഹാപ്പി
അസന്തുഷ്ടരായിരിക്കുന്ന മനുഷ്യൻ.
ജീസസ് didn't have money but he was happy.
യേശു പണമില്ലാത്ത ഒരു ദരിദ്രനായിരുന്നു, പക്ഷേ അവൻ ഏറ്റവും സന്തോഷമുള്ളവനായിരുന്നു.
He has taught us that money cannot make people happy.
യേശു തന്റെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത് പണത്തെ നമ്മെ സന്തോഷമുള്ളവരാക്കുവാൻ കഴിയില്ലെന്ന്.
You think you are going to be happy if you get some big position in the world?
ലോകത്തിൽ ഒരു വലിയ സ്ഥാനം നിനക്ക് ലഭ്യമായാൽ നീ സന്തുഷ്ടനാകുമെന്ന് കരുതുന്നു?
If you become a great leader?
വലിയ നേതാവായാൽ നീ സന്തോഷവാനാകുമോ? ഒരിക്കലും.
You never know when somebody will assassinate you.
എപ്പോഴാണ് നിന്നെ ഒരാള് വധിക്കുന്നതെന്ന് നിനക്ക് നോക്കിയിരിക്കും.
No, it's not with all these things.
ഈ കാര്യങ്ങളൊന്നും അല്ല സന്തോഷത്തിന്റെ ഉറവിടം.
It is when I decide to follow Jesus.
യേശുവിനെ അനുഗമിക്കുവാൻ
I say, Lord, I want to die to this self which has been the cause of all my problems.
എന്റെ സകല പ്രശ്നങ്ങളുടെയും മൂലകാരണമായിരിക്കുന്ന ഈ സ്വയത്തിന് മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
All the problems in my home have been because I have not died to myself.
എന്റെ ഭവനത്തിലുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണം ഞാൻ എന്റെ സ്വയത്തിന് മരിച്ചിട്ടില്ല എന്നുള്ളതാണ്.
I want to die.
എനിക്ക് മരിക്കുവാൻ ആഗ്രഹമുണ്ട് കർത്താവേ.
You know, some people will say, well, if I decide to go the way of death and my wife doesn't want to go, then she will take advantage of me from now on.
അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ചില ഭർത്താക്കന്മാർ പറയുമായിരിക്കും, ഞാൻ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിന്റെ വഴിയെ പോകുവാൻ ആഗ്രഹിക്കും, എന്റെ ഭാര്യയ്ക്ക് അതിൽ താല്പര്യമില്ലാതെ ഇരുന്നാൽ അവൾ എന്നെ മുതലെടുക്കും.
So if I obey this sermon, my wife will be very happy. She can boss over me from today onwards.
ഇന്ന് രാത്രിയിൽ വചനം കേട്ടിട്ട് അതനുസരിക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചാൽ ഇന്ന് മുതൽ എന്റെ ഭാര്യ ഒരു ജയാളിയെ പോലെ എന്നെ മേൽ വാഴും.
That's why you have to have faith in God.
അവിടെയാണ് നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കേണ്ടത്.
There's a wonderful promise in the Bible in 1 Corinthians 10:13.
ഒന്ന് കൊരിന്ത്യർ പത്താം അധ്യായത്തിന്റെ 13-ാം വാക്യത്തില് അത്ഭുതകരമായിരിക്കുന്ന ഒരു വാഗ്ദത്തം നമുക്കായിട്ടുണ്ട്.
God will never allow you to be tested beyond your ability.
നിങ്ങളുടെ പ്രാപ്തിക്കുമിടെ ഒരിക്കലും പരീക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ അനുവദിക്കില്ല എന്നുള്ളതാണ്.
I have proved that in 35 years.
35 വർഷക്കാലത്തെ ക്രിസ്ത്യ ജീവിതത്തില് ഈ വാഗ്ദത്തം സത്യമാണെന്ന് എന്റെ ജീവിതത്തിൽ ഞാൻ തെളിയിച്ചിട്ടുണ്ട്.
Never will he allow any of us to be tested beyond our ability.
നമ്മുടെ പ്രാപ്തിക്കുമിടെ പരീക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ ഒരു നാളും അനുവദിക്കില്ല.
He allows us to be tested so that we can be strong.
നാം ആത്മീയമായി ശക്തരായി തീരുവാൻ നമ്മെ ശോധനകളിലൂടെ പരീക്ഷകളിലൂടെ അവൻ കടത്തിവിടും.
When we die to ourselves,
നമ്മുടെ സ്വയത്തിൽ നാം മരിക്കുമ്പോൾ,
is somebody going to take advantage of us?
മറ്റാരെങ്കിലും നമ്മെ കൊണ്ട് മുതലെടുക്കുമോ?
God will deal with that person.
ദൈവം ആ വ്യക്തിയെ കൈകാര്യം ചെയ്തുകൊള്ളും. അതിനുള്ള വിശ്വാസം.
I'm not going to deal with that person. God will deal with that person.
ആ വ്യക്തിയുടെ പ്രശ്നം ഞാനല്ല കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ദൈവമാണ് ആ കാര്യം കൈകാര്യം ചെയ്യാൻ.
Whatever evil another person does to me, we have one more promise.
മറ്റുള്ളവർ നമ്മോട് എത്ര തിന്മയും ദുഷ്ടതയും ചെയ്താലും ഒരു വാഗ്ദത്തം കൂടെ ദൈവം നമുക്ക് നൽകി.
Romans 8:28 says God will make everything work together for our good.
റോമാലേഖനം 8:28 ആ വാഗ്ദത്തം നമുക്ക് ദൈവത്തിന് തന്നിട്ടുണ്ട്. സകല കാര്യങ്ങളും ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും.
Will work for our good.
സകല കാര്യവും നമ്മുടെ നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കും.
More like Christ.
നമ്മെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുക.
God is in control.
ദൈവമാണ് സകലത്തിന്റെ മേലും അധികാരമുള്ളത്.
God is in control of your neighbor, your wife, your boss, all the people in the world.
നിങ്ങളുടെ അയൽവാസിയെയും നിന്റെ ഭാര്യയെയും നിന്റെ മേലുദ്യോഗസ്ഥയെയും നിയന്ത്രിക്കുന്നവൻ ദൈവമാണ് എന്നുള്ളത് മറക്കരുത്.
How many of you have read the book of Esther in the Old Testament?
പഴയ നിയമത്തിലുള്ള എസ്തർ എന്ന പുസ്തകം നിങ്ങൾ എത്ര പേർ വായിച്ചിട്ടുണ്ട്?
You know that's a book in which the name of God is not mentioned.
ദൈവം എന്നുള്ള ഒരു പദം ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ലാത്ത പഴയ നിയമത്തിലെ ദൈവവചനത്തിലെ ഒരു പുസ്തകമാണ് എസ്തർ. അത് നിങ്ങൾക്കറിയാമോ?
But you can see God working behind the scenes there, controlling.
തിരശ്ശീലയ്ക്ക് പുറകിൽ സംഭവഗതികളെ നിയന്ത്രിക്കുന്നവനായ സർവശക്തനായ ദൈവത്തെ എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക്
കാണാം. There was a God-fearing man there called Mordecai.
മൊർദെഖായി എന്ന പേരുള്ള ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു.
One day an evil man called Haman wanted to kill him because he was a God-fearing follower of the law.
ന്യായപ്രമാണ സംബന്ധിച്ച് ദൈവഭക്തനായിരിക്കുന്ന ഈ മനുഷ്യനെ കൊല്ലുവാനായിട്ട് ഹാമാൻ എന്ന് പറഞ്ഞ ദുഷ്ടനായ ഒരു മനുഷ്യൻ ഹൃദയത്തിൽ നിരൂപിച്ചു.
He and his wife schemed one night to kill him.
ഹാമാനും അവന്റെ ഭാര്യ മൊർദെഖായി ഇല്ലാതെയാക്കുവാൻ ഒരു രാത്രിയില് തന്ത്രങ്ങൾ ആലോചിച്ചു.
You read how God wonderfully turned the tables and Haman himself hung upon those gallows.
സർവശക്തനായിരിക്കുന്ന ദൈവം, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനായ ദൈവം കാര്യങ്ങളെ തിരിച്ച് ഹാമാന് ആ കഴുമരത്തില് മരിക്കുവാനിടയായ സാഹചര്യം നമുക്കറിയാം.
That's God. That's the God we worship.
നമ്മൾ ആരാധിക്കുന്ന ദൈവം ഇവണ്ണമുള്ള ദൈവമാണ്.
You read in the Old Testament of Joseph who had 10 older brothers who hated him.
തന്നെ വെറുത്തിരുന്ന 10 ജ്യേഷ്ഠ സഹോദരന്മാരുള്ള ജോസഫിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ട്.
They tried to get rid of him.
അവനെ ഇല്ലാതെയാക്കുവാൻ ഈ സഹോദരന്മാർ ആഗ്രഹിച്ചു.
Sent him as far away as possible to Egypt.
വളരെ ദൂരെ കണ്ണെത്താത്തിടത്ത് അവരുടെ ഇളയ സഹോദരനെ വിറ്റുകളഞ്ഞ ജ്യേഷ്ഠന്മാരെ കുറിച്ച് നമുക്കറിയാം.
And there in Egypt God made him the ruler to give food.
അടിമയായിട്ട്
brothers who hated him.
അടിമയായിട്ട് വിൽക്കപ്പെട്ട മിസ്രയീമിലെ ക്ഷാമകാലത്ത് തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാൻ അവിടുത്തെ ഭരണാധികാരിയാക്കി ജോസഫിനെ ഉയർത്തുവാൻ സർവശക്തനായ
നാം
ആരാധിക്കുന്ന ദൈവം ഈ ദൈവമാണ്.
Okay, let me give you the greatest example of all.
എല്ലാത്തിലും വലിയ ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം.
You've never heard it like this before, I'm sure.
ഇതുപോലെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്.
God gave me a revelation on this just about a year or two ago.
ഒന്നോ രണ്ട് വർഷത്തിന് മുൻപ് ഈ കാര്യത്തെക്കുറിച്ച് ദൈവം എനിക്കൊരു വെളിപ്പാട് നൽകി.
What is the greatest evil that ever took place on this earth?
ഈ ഭൂമിയുടെ മുഖത്ത് മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള ഏറ്റവും ഹീനമായിരിക്കുന്ന ഏറ്റവും മോശമായിരിക്കുന്ന കാര്യം എന്തായിരുന്നു?
What was that?
എന്തായിരുന്നു നിങ്ങൾക്ക് പറയാമോ?
You know it.
അത് നിങ്ങൾക്കറിയാം.
It was the crucifixion of Jesus Christ.
യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണമായിരുന്നു ഏറ്റവും നിന്ദ്യമായ കാര്യം.
Evil act, the worst sin that any man ever committed on this earth.
ഈ ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യൻ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹീനമായിരിക്കുന്ന നികൃഷ്ടമായിരിക്കുന്ന പാപമായിരുന്നു പാപമില്ലാതെ ദൈവത്തിനെ ക്രൂശിക്കുന്നു.
Can you imagine a greater sin than crucifying the Son of God? Is there a greater sin than that?
ദൈവത്തിനെ ക്രൂശിക്കുക എന്നുള്ളതിൽ വലിയ ഒരു പാപം നമുക്ക് ചിന്തിക്കുവാൻ കഴിയുമോ?
Okay. Now answer another question.
മറ്റൊരു ചോദ്യത്തിന് ഉത്തരം പറയാമോ?
What was the greatest and the best event that took place in this earth to bring the blessing of God to us?
ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് നൽകുവാൻ ഈ മനുഷ്യ ചരിത്രത്തിൽ നടന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സംഭവം എന്താണ് നിങ്ങൾക്ക് പറയാമോ? അതെന്താണ്?
The crucifixion of Jesus Christ. യേശുവിന്റെ
ക്രൂശീകരണം.
Isn't that amazing?
അത് അത്ഭുതകരമായിരിക്കുന്ന ഒരു കാര്യമല്ലേ?
The worst sin that man committed, God turned into the greatest blessing that ever took place on this earth.
മനുഷ്യന് ചെയ്യുവാൻ കഴിയുന്നതിലേക്കും ഏറ്റവും ഹീനമായിരിക്കുന്ന പാപം, കുറ്റകൃത്യം, മനുഷ്യന് നൽകുവാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാക്കി മാറ്റിയ ദൈവത്തിന്റെ വഴികൾ.
That is the God worship.
ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
The greatest evil that other people try to do to me can turn out to be the greatest good for me.
എനിക്കെതിരെ മറ്റുള്ളവർ ചെയ്യുന്ന ഏറ്റവും തിന്മയായിരിക്കുന്ന കാര്യവും എനിക്ക് ഏറ്റവും നന്മയാക്കി തീർക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത്.
I could tell you many stories about that.
അതിനെ കുറിച്ച് അങ്ങനെ അനേക കഥകൾ നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയും.
Have you got at least one story like that?
അതുപോലുള്ള ഒരു ജീവിതത്തിന്റെ അനുഭവ കഥയെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ?
The evil that somebody tried to do to you turned out for your good because you trusted in God.
നിങ്ങൾ ദൈവത്തെ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് മറ്റുള്ള ഒരു വ്യക്തി നിനക്കെതിരെ ചെയ്യുവാൻ നിരൂപിച്ച തിന്മ നിനക്ക് നന്മയാക്കി ദൈവം തീർത്തതിന്റെ അനുഭവം.
I hope you forgave that person for the evil he did.
ആ വ്യക്തി ചെയ്ത തിന്മ ഓർത്തിരിക്കാതെ ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
So that's where I want to close.
ഞാൻ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Have you forgiven?
നിങ്ങൾ ക്ഷമിച്ചു?
Everyone.
എല്ലാ മനുഷ്യരോടും നിങ്ങൾ ക്ഷമിച്ചവരാണോ?
Is there a single human being anywhere in the world whom you have not forgiven?
ഇന്ന് രാത്രി വരെ നിങ്ങൾ ക്ഷമിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ഭൂമിയുടെ മുഖത്തുണ്ടോ?
If not, let me tell you the word of God.
നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു വ്യക്തിയോടെങ്കിലും ക്ഷമിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ വചനം ഞാൻ പറയട്ടെ.
If you do not forgive others their sins, your heavenly Father will not forgive you.
മറ്റുള്ളവരുടെ പാപങ്ങളെ നിങ്ങൾ അവരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്വനായ ദൈവം നിങ്ങളുടെ പാപങ്ങളെ നിങ്ങളോട് ക്ഷമിക്കും.
I don't care who you are. I don't care what evil somebody did to you.
നിങ്ങൾ ആരാണെന്നുള്ളതോ നിങ്ങളോട് മറ്റുള്ള വ്യക്തി ചെയ്ത തിന്മ എത്ര വലുതാണെന്നുള്ളതോ എനിക്ക് വിഷയമല്ല.
The word of the Lord tonight to you is forgive.
ഇന്ന് രാത്രിയിൽ ദൈവത്തിന് നിന്നോടുള്ള വചനം ക്ഷമിക്കുക.
If you want to be forgiven.
ദൈവത്തിന്റെ ക്ഷമ നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്ഷമിക്കുക.
Have you forgiven your relatives who cheated you?
നിന്നെ വഞ്ചിച്ച നിന്റെ ബന്ധുവിനോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ?
The people who harmed you in some way in your young life, younger days?
നിന്റെ ചെറുപ്പകാലത്ത് നിന്നെ ദ്രോഹിച്ച ആ വ്യക്തിയോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ?
The people who exploited you?
നിന്നെ മുതലെടുത്ത വ്യക്തികളോട്?
Took your money?
നിന്റെ പണം അപഹരിച്ചവരോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ?
Maybe abused your body?
ഒരുപക്ഷെങ്കിൽ നിന്നെ ശാരീരികമായിട്ട് പീഡിപ്പിച്ച വ്യക്തിയോട് നീ ക്ഷമിച്ചിട്ടുണ്ടോ?
Harmed you psychologically in your mind?
നിന്നെ മാനസികമായിട്ട് നിന്നെ പീഡിപ്പിച്ച ആ വ്യക്തിയോട്?
Harassed you?
നിന്നെ വളരെ പീഡിപ്പിച്ച വ്യക്തിയോട്?
Have you forgiven them?
അവരോടൊക്കെ നീ ക്ഷമിച്ചിട്ടുണ്ടോ?
You will always be miserable until you forgive.
ഹൃദയപൂർവ്വം അങ്ങനെയുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് വരെയും നിങ്ങളുടെ ജീവിതം അരിഷ്ടതയുള്ള ജീവിതമായി.
My brothers and sisters,
എന്റെ സഹോദരന്മാരെ ക്ഷമിക്കുക.
If you want to go to heaven, forgive.
സ്വർഗത്തിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം.
If you want to meet Jesus Christ one day, forgive.
ഒരു ദിവസം യേശുവിനെ നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഹൃദയത്തിൽ ഒന്ന് ക്ഷമിക്കുക.
Stop speaking evil.
തിന്മ സംസാരിക്കുന്നത് മതിയാക്കുക.
Let's bow our heads in prayer.
പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലവണക്കാം.
Now while our heads are bowed in prayer,
നമ്മുടെ തലകൾ പ്രാർത്ഥനയ്ക്കായി വണങ്ങിയിരിക്കുമ്പോൾ,
I want you to do something very, very important right now.
വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സമയത്ത് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് തന്നെ നിങ്ങൾ അത് ചെയ്യണം.
Can you think of somebody who harmed you whom you have not forgiven?
നിങ്ങളോട് ദോഷം ചെയ്ത, നിങ്ങളെ ഉപദ്രവിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഓർക്കുവാൻ കഴിയുമോ? നിങ്ങൾ ഇന്ന് വരെ
ക്ഷമിച്ചിട്ടില്ല.
ഒരുപക്ഷെ ഒന്നിലധികം വ്യക്തികൾ അങ്ങനെ ഉണ്ടായിരിക്കാം.
Quietly in your heart, say this to God.
ശാന്തമായിട്ട് അങ്ങനെയുള്ള ഒന്നോ അതിലധികം വ്യക്തികളെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ ശാന്തമായിട്ട് ദൈവത്തോട് പറയുക,
ലോർഡ്,
കർത്താവേ,
ഐ ഫോർഗീവ് സോ മച്ച്.
ആ വ്യക്തിയെ, ആ വ്യക്തികളെ ഞാൻ അവരോട് ക്ഷമിക്കും.